بسم الله الرحمن الرحيم قل للمخلفين من الأعراب ستدعون إلى قوم أولي بأس شديد تقاتلونهم أو يسلمون فإن تطيعوا يؤتكم الله أجرا حسنا وَإِن تَتَوَلَّوْا كَمَا تَوَلَّيْتُمْ مِنْ قَبْلُ يُعَذِّبْكُمْ عَذَابًا أَلِيمًا لَيْسَ عَلَى الْأَعْمَى حَرَجٌ وَلَا عَلَى الْأَعْرَجِ حَرَجٌ وَلَا عَلَى الْمَرِيضِ حَرَجٌ وَمَن يُطِعِ اللَّهَ وَرَسُولَهُ يُدْخِلْهُ جَنَّاتٍ تَجْرِي مِن تَحْتِهَا الْأَنْهَارُ وَمَن يَتَوَلَّ يُعَذِّبْهُ عَذَابًا أَلِيمًا لقد رضي الله عن المؤمنين إذ يبايعونك تحت الشجرة فعلم ما في قلوبهم فأنزل السكينة عليهم وأثابهم فتحا قريبا.
طيب بسم الله والحمد لله والصلاة والسلام على رسول الله اللهم صل وسلم وبارك وانعم على عبدك ونبيك ورسولك محمد وعلى آله وصحبه وبعد. നമ്മൾ പിന്നെ സൂറത്തുൽ ഫത്ഹിൽ പിന്നെ മുഖല്ലഫൂൻ എന്ന് പറയുന്ന വിളിക്കപ്പെട്ട ഹുദൈബിയയിൽ നിന്ന് പിന്തിയ അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം ഉംറക്ക് പുറപ്പെടാൻ നബിസ്ലാസ്ലമ തങ്ങൾ കൽപ്പിച്ചിട്ട് പുറപ്പെടാതിരുന്ന പിന്തിയ ആളുകളെ കുറിച്ചാണ് ഇവിടെ സംസാരിക്കുന്നത്. അതിനെക്കുറിച്ചാണ് ഇപ്പം നമ്മൾ ഏതാനും കാര്യങ്ങൾ ഇതിനു മുമ്പും ഉണർത്തിയത്. അതിൽ നമ്മൾ പറഞ്ഞു വെച്ചത് സയഖൂലുൽ മുഖല്ലഫൂന ഇദംതലഖ്തും ഇല മഗാനിമ ലിതഖുദൂഹ ദറൂന നത്തബിഉകും യുരീദൂന അൻ യുബദ്ദിലു കലാമല്ലാഹ് ഖുൽ ലൻ തത്തബിഉന കദാലികും ഖാലല്ലാഹു മിൻ ഖബ്ൽ ഫസയഖൂലൂൻ ബൽ تحسدوننا بل كانوا لا يفقهون الا قليلا അപ്പ അത് എന്താ ഈ ആയത്തിൽ എന്താ പറഞ്ഞത്? മുഖല്ലഫൂനെ കുറിച്ചാണ് പറഞ്ഞത്. അവിടെ അതിലെന്താ അതിന്റെ ആശയം? എന്താ പിന്നെ അതിന്റെ ആശയം? ഹുദൈബിയക്ക് ശേഷം മുസ്ലിമീങ്ങൾ ഖൈബറിലേക്ക് പുറപ്പെടും. ഖൈബർ എന്ന് പറഞ്ഞാൽ അത് പിന്നെ യുദ്ധാർജിത സ്വത്തിന്റെ നാടാണ്. അവിടെയാണ് സമ്പത്തുള്ളത്. അപ്പോ ഖൈബറിലേക്ക് പുറപ്പെടുമ്പോ ഹുദൈബിയയിൽ നിന്ന് പിന്തിയ ആളുകൾ പറയും ഞങ്ങൾ നിങ്ങളുടെ കൂടെ വരാൻ, കാരണം അത് അവിടെ പിന്നെ യുദ്ധാർജിത സ്വത്ത് കിട്ടും, അതുകൊണ്ട് അവിടേക്ക് ഞങ്ങളും വരാം എന്ന് പറയും. അപ്പോ പിന്നെ അള്ളാഹു സുബ്ഹാന തആല വിധിച്ചത് എന്താണ്? ഖൈബറിലേക്കുള്ള പുറപ്പാടായിരിക്കാം. ഖൈബറിലേക്കുള്ള പുറപ്പാട് അള്ളാഹു സുബ്ഹാന തആല പറഞ്ഞത് ഹുദൈബിയയിലേക്ക് പുറപ്പെട്ടവർക്കാണ്. അതുകൊണ്ട് തന്നെ ഖൈബറിലെ യുദ്ധാർജിത സ്വത്ത് അത് ഹുദൈബിയയിൽ പങ്കെടുത്തവർക്ക് 400 പേർക്ക് അവർക്കുള്ളതാണ്, മനസ്സിലായ. അതല്ലാതെ ആരതിൽ ഉന്നം വെച്ചിട്ടുണ്ട് അവർക്ക് അത് നിഷേധിക്കപ്പെട്ട്. പിന്നെ യുദ്ധാർജിത സ്വത്ത് ഖൈബറിൽ നിന്ന് ലഭിച്ചു. ലഭിച്ചപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ അത് വീതം വെച്ചപ്പോ ഈ ഹുദൈബിയയിൽ പങ്കെടുത്തവർക്കാണ് വീതം വെച്ചത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ അവരോട് അനുവാദം ചോദിച്ചിട്ട് ചിലർക്ക് കൊടുത്തിട്ടുണ്ട് വേറെ. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ അനുവാദം ചോദിക്കേണ്ട കാര്യമില്ല, യോദ്ധാക്കളോട് അനുവാദം ചോദിക്കേണ്ട കാര്യമില്ല. റസൂലുള്ളാഹി എന്ത് ചെയ്യാം? അത് വീതം വെക്കാം. പക്ഷേ ഖൈബറിലെ സ്വത്തുക്കൾ അള്ളാഹു സുബ്ഹാന തആല നിശ്ചയിച്ചത് അത് ഹുദൈബിയയിൽ പങ്കെടുത്ത ആളുകൾക്ക് മാത്രമാണ്. പക്ഷെ ചിലർക്ക് പിന്നീട് റസൂലുള്ള നൽകിയിട്ടുണ്ട്. ഇപ്പോ ഹബ്ഷയിൽ നിന്ന് ഹിജ്റ വന്ന് മടങ്ങിയവർക്കും അതേപോലെ തന്നെ മറ്റു ചില ആളുകൾക്കും കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ഇവരുടെ അനുവാദ പ്രകാരം, ഇവരോട് അനുവാദം ചോദിച്ചതിന് ശേഷമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഈ ഖൈബറിലെ സ്വത്ത് നൽകിയത്. അപ്പൊ ഇവിടെ മുഖല്ലഫൂൻ അവർ ഖൈബറിൽ നിന്നും തടയപ്പെട്ട്, ഖൈബറിലെ സ്വത്തുക്കളിൽ നിന്നും തടയപ്പെട്ട്, അതാണ് ഇപ്പോഴത്തെ ഈ ആയത്തിൽ പിന്നെ അള്ളാഹു സുബ്ഹാന തആല പറഞ്ഞ ഇനിയും അവരുമായി ബന്ധപ്പെട്ട് മുഖല്ലഫൂങ്ങളുമായി ബന്ധപ്പെട്ട് ഏതാനും കാര്യങ്ങളാണ് ഇവിടെ തുടർത്തി അള്ളാഹു സുബ്ഹാന തആല പറയുന്നത്. അള്ളാഹു എന്താ പറയുന്നത്? മിനൽ ആറാബ് സതുദ്ഊന ഇലാ ഖൗമിൻ ഉലി ബസിൻ ഷദീദ് തുഖാതിലൂനഹും ഔ യുസ്ലിമൂൻ ഫഇൻ തുതിഉ യുഅതികുമുല്ലാഹു അജ്റൻ ഹസന വഇൻ തതവല്ലൗ കമാ തവല്ലൈതും മിൻ ഖബ്ലു യുഅദ്ദിബുകും അദാബൻ അലീമ ليس على الاعمى حرج ولا على الاعرج حرج ولا على المريض حرج ومن يطع الله ورسوله يدخله جنات تجري من تحتها الانهار ومن يتولى يعذبه عذابا اليما قل للمخلفين مخلفين غلوട് പറയുക مخلفين എന്ന് പറഞ്ഞാൽ ആരാ متروكين ഉപേക്ഷിക്കപ്പെട്ടവർ അതാണ് ഇതിന് നേരിട്ടുള്ള അർത്ഥം. പക്ഷെ അവിടെ ഉദ്ദേശം ആരാണ്? പിന്തി നിന്നവരാണ്. പിന്തി നിന്നവരാണ്. ഏതിൽ നിന്ന് പിന്തി നിന്നവർ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം ഉംറയ്ക്ക് പുറപ്പെടാൻ റസൂലുള്ള ആഹ്വാനം ചെയ്തപ്പോൾ അതിൽ നിന്ന് പിന്തിയവർ. ഹുദൈബിയ പിന്നെ ഉണ്ടായതാണ്. ആദ്യം എന്താണ്? ഉംറയ്ക്ക് പുറപ്പെടാനാണ് പറഞ്ഞത്. അതിൽ നിന്ന് പിന്തിയവർ അവരാരൊക്കെയാണ്? അവരാരൊക്കെ? അസ്ലം, ജുഹൈന, മുസൈന, ദീൽ, ഗിഫാർ, അഷ്ജ, ഈ ആറ് ഗോത്രങ്ങളാണ്. അവരാണ്, അവരിൽ നിന്നാണ് ഈ മുഖല്ലഫങ്ങൾ ഉണ്ടായത്. അപ്പൊ അവരോട് പറയുക, മദീനയുടെ ഓരങ്ങളിൽ പാർത്തിരുന്ന അറേബ്യൻ ഗോത്രങ്ങളാണ്. അവരാണ് പിന്തി നിന്നവർ. അവരോട് പറയുക, അവർ അറാബികളാണ്. അതാണ് ലിൽ മുഖല്ലഫീൻ മിനൽ ആറാബ്. അറാബികളിൽ നിന്നുള്ള ഈ മിൻ ബയാനിയ, ഈ മുഖല്ലഫീൻ ആരാണ്? അവർ അറാബികളാണ്. അറാബ്. അപ്പൊ അറാബികളിൽ നിന്നുള്ള മുഖല്ലഫീനോട് പറയുക, പിന്തി നിന്നവരോട് പറയുക, എന്താ പറയേണ്ടത്? സതുദ്ഊൻ, നിങ്ങൾ വിളിക്കപ്പെട്ടേക്കും. സതുദ്ഊൻ, നിങ്ങൾ വിളിക്കപ്പെടും. സദന വഴിയെ ഫ്യൂച്ചറിൽ തുദ്ഊൻ, നിങ്ങൾ വിളിക്കപ്പെടും, ക്ഷണിക്കപ്പെടും. എവിടേക്ക്? ഇല ഖൗമിൻ ഉലി ബസിൻ ഷദീദ്. ഇല ഖൗമിൻ, ഒരു ജനതയിലേക്ക്. ഇല ഖൗമിൻ, ഒരു വിഭാഗത്തിലേക്ക്. അവരുടെ പ്രത്യേകത ഉലി ബസിൻ ഷദീദ്. എന്താ ഉലി ബസിൻ ഷദീദ്? ബസിൻ ഷദീദ് എന്ന് പറഞ്ഞാല് കരുത്ത്, ശക്തി. ഉലി ബസിൻ ഷദീദ് എന്ന് പറഞ്ഞാൽ കരുത്തുള്ളവർ, ശക്തന്മാർ, കരുത്തുള്ളവർ, വീര്യമുള്ളവർ. അപ്പൊ ഉലൈ ബസിൻ ഷദീദായ ഒരു ഖൗമിലേക്ക് നിങ്ങൾ വിളിക്കപ്പെടും. തുഖാത്തിലൂനഹും, തുഖാത്തിലൂനഹും, അവരോട് നിങ്ങൾ യുദ്ധം ചെയ്യണം. തുഖാത്തിലൂനഹും, നിങ്ങൾ അവരോട് യുദ്ധം ചെയ്യുന്ന യുദ്ധം ചെയ്യണം. ഔ യുസ്ലിമൂൻ. ഔ എന്നാണ് അവിടെ തൻവീഅിന്റെ, ഹസറിന്റെ ഔ എന്ന് പറയും. അല്ലെങ്കിൽ ഔ യുസ്ലിമൂൻ, അവർ ഇസ്ലാം സ്വീകരിക്കണം. ഔ യുസ്ലിമൂൻ, അവർ ഇസ്ലാം സ്വീകരിക്കണം. ഇവിടെ ഔ യുസ്ലിമു എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ അവർ ഇസ്ലാം സ്വീകരിക്കണം, ഒന്നുകിൽ യുദ്ധം ചെയ്യണം, ഒന്നുകിൽ അവർ ഇസ്ലാം സ്വീകരിക്കണം എന്നല്ല അതിന്റെ മാന. പിന്നെ അവർ ഇസ്ലാം സ്വീകരിക്കണം, അവരോട് യുദ്ധം നിലനിൽക്കും എന്നാണ്. അതാണ് ഈ ഔവിന്റെ ധർമ്മം. അവർ ഇസ്ലാം സ്വീകരിക്കുന്നത് വരേക്കും നിങ്ങൾ അവരോട് യുദ്ധം തുടരും. അങ്ങനെയുള്ള ശക്തന്മാരായ വിഭാഗത്തോട് നിങ്ങൾ യുദ്ധം ചെയ്യുവാൻ നിങ്ങൾ ക്ഷണിക്കപ്പെടും എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വതാല പറയുന്നത്. ഒന്നുകൂടി, ഖുലിൽ മുഖല്ലഫീന മിനൽ ആറാബ്, ആറാബികളിൽ നിന്നുള്ള പിന്തി നിന്ന ആളുകളോട് പറയുക, സതുദ്ഊൻ, നിങ്ങൾ വിളിക്കപ്പെടും. ഇലാ ഖൗമിൻ ഉലി ബസിൻ ഷദീദിൻ, ശക്തന്മാരായ കരുത്തന്മാരായ ഒരു വിഭാഗം ആളുകളിലേക്ക്. തുഖാത്തിലൂനഹും, അവരോട് നിങ്ങൾ യുദ്ധം ചെയ്യും. ഔ യുസ്ലിമൂൻ, അവർ ഇസ്ലാം സ്വീകരിക്കുകയും ചെയ്യും. അല്ലെങ്കിൽ അവർ ഇസ്ലാം സ്വീകരിക്കും എന്ന് പറഞ്ഞാൽ ഈ ഔ യുസ്ലിമു എന്ന് പറഞ്ഞാല് ഇവരോടുള്ള ശക്തന്മാരായ അവരോടുള്ള യുദ്ധം അവർ ഇസ്ലാം സ്വീകരിക്കുവോളം നിലനിൽക്കും എന്നുള്ളതാണ് അതിന്റെ ഉദ്ദേശം. അങ്ങനെയുള്ള ഒരു ഖൗമിലേക്ക് നിങ്ങൾ ക്ഷണിക്കപ്പെടും എന്ന്. അത് എന്താണെന്നുള്ള ഉദ്ദേശം പറയാം. ഫൈൻ തുതിഉ യുഅതികുമുല്ലാഹു അജ്റൻ ഹസന. ഫൈൻ തുതിഉ, അങ്ങനെ ക്ഷണിക്കപ്പെട്ടാൽ, ഫഫാവുൽ ഫസീഹ, അങ്ങനെ നിങ്ങൾ ക്ഷണിക്കപ്പെട്ടാൽ, ഇൻ തുതിഉ, നിങ്ങൾ അനുസരിക്കുന്ന പക്ഷം, അങ്ങനെ നിങ്ങൾ ക്ഷണിക്കപ്പെട്ടാൽ, ഫൈൻ തുതിഉ, നിങ്ങൾ അനുസരിക്കുന്ന പക്ഷം, അനുസരിക്കുന്നുവെങ്കിൽ, ഇൻ യുഅതികുമുല്ലാഹു, അള്ളാഹു നിങ്ങൾക്ക് നൽകും, അജ്റൻ ഹസന, നല്ല പ്രതിഫലം, നല്ല കൂലി. യുഅതികുമുല്ലാഹു അജ്റൻ ഹസന, നിങ്ങൾക്ക് നല്ല കൂലി അല്ലാഹു സുബ്ഹാനഹു തആല നൽകും. വഇൻ തതവല്ലൗ, നിങ്ങൾ പിന്തിരിയുന്നുവെങ്കിൽ, നിങ്ങൾ പിന്തിരിയുകയാണ് എങ്കിൽ, കമാത്തവല്ലയിത്തും അവർ പിന്തിരിഞ്ഞത് അല്ല, കമാത്തവല്ലയിത്തും നിങ്ങൾ പിന്തിരിഞ്ഞത് പോലെ, മിൻ ഖബ്ലി, ഇതിനു മുമ്പ്. എന്താ ഇതിനു മുമ്പ് നിങ്ങൾ പിന്തിരിഞ്ഞത് പോലെ എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം? എവിടെ നിന്ന് പിന്തിരിഞ്ഞത്? ഉംറക്ക് പോകാൻ വേണ്ടി ക്ഷണിച്ചില്ലേ? അപ്പൊ അവര് പിന്തിരിയുന്നില്ലേ? അതുപോലെ നിങ്ങൾ പിന്തിരിയുന്ന പക്ഷം, യുഅദ്ദിബുക്കും അദാബൻ അലീമ, യുഅദ്ദിബുക്കും അള്ളാഹു നിങ്ങളെ ശിക്ഷിക്കും, അദാബൻ അലീമ, നോവേറ്റുന്ന ശിക്ഷ, നോവേറ്റുന്ന ശിക്ഷ. ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വതആല ഈ പിന്തിയ അറബികളുടെ വിഷയത്തിൽ പറയാണ്, പിന്തിയ അറബികളുടെ വിഷയത്തിൽ പറയാണ്. ഇനി ഇപ്പൊ നിങ്ങൾ ഒരു പ്രാവശ്യം പിന്തി, അതിനുള്ള ശിക്ഷ നിങ്ങൾക്കായി. കാരണം എന്താ, അവര് പിന്തി എന്നുള്ളത് അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു. രണ്ടാമത്തേത് ഭൗതികമായിട്ട് അവർക്കൊന്ന് കിട്ടി. അതെന്താ? അവർക്ക് ഖൈബറിലെ യുദ്ധാർജിത സ്വത്തുക്കൾ വിലക്കപ്പെട്ടു, നിഷേധിക്കപ്പെട്ടു. അള്ളാഹു സുബ്ഹാനഹു വതആല പറയാ, ഇവര് പിന്നെ പൂർണ്ണമായിട്ടും പിന്നെ അവരിൽ നിന്ന് ചില വീഴ്ചകൾ വന്നിട്ടുണ്ടെങ്കിലും പൂർണ്ണമായിട്ട് ഇസ്ലാമെന്ന് പോയിട്ടില്ല. പിന്നെ അവർക്കൊരു തോബക്ക് അവസരമുണ്ട് എന്നുള്ളത് കൂടി ഇവിടെ മനസ്സിലാക്കാം. അള്ളാഹു പറയാണ്, നിങ്ങൾ ഇനിയും വിളിക്കപ്പെടും, ഇല ഖൗമിൻ ഉലി ബഅ്സിൻ ശദീദ്, ഉലി ബഅ്സിൻ ശദീദായ ഒരു ഖൗമിലേക്ക് എന്നാണ്. അവിടെ ആരാണ് ഈ ഖൗമ് എന്നുള്ളതാണ്. ശക്തന്മാരായ ഒരു വിഭാഗത്തിലേക്ക് നിങ്ങൾ ഇനിയും വിളിക്കപ്പെടും. എന്നിട്ട് അവരോടുള്ള യുദ്ധം ഉണ്ടാവും. ഏതുവരെ? അവർ ഇസ്ലാം സ്വീകരിക്കുവോളം അവരോടുള്ള യുദ്ധം തുടരും, നിലനിൽക്കും. അന്ന് നിങ്ങൾ അനുസരിക്കുകയും അങ്ങനെ ആ യുദ്ധത്തിൽ നിസ്രാസൽമാത്തങ്ങളോടൊത്ത് നിൽക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അള്ളാഹു നിങ്ങൾക്ക് നല്ല പ്രതിഫലം നൽകും എന്നാണ്. പിന്തിരിയുകയാണെങ്കിലോ നോവേറ്റുന്ന ശിക്ഷയും അള്ളാഹു നിങ്ങൾക്ക് ഏൽപ്പിക്കുന്നതാണ്. ഇത് ഏതാണ് ഈ ഉലി ബഅ്സിൻ ശദീദ് എന്നുള്ളതാണ് പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുള്ളൊരു വിഷയം. ഒരു വിഭാഗം പറഞ്ഞ് ഇത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹവാസിൻ സഖീഫ് ഗോത്രങ്ങളാണ്, ഹവാസിനും സഖീഫും. ഹവാസിനും സഖീഫുമാണ്. മറ്റൊരു വിഭാഗം പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അഹ്ലു റിദ്ദയാണ്, അഹ്ലു റിദ്ദ. വേറൊരു വിഭാഗം പറഞ്ഞത് അവർ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ബനു ഹനീഫയാണ്. വേറെ വിഭാഗം പറഞ്ഞത് ഫാരിസും റൂമുമാണ്, ഫാരിസും റൂമും, ഫാരിസും റൂമും. പിന്നെ ആർക്കറിയാം ഇത് ഈ ഹവാസിൻ സഖീഫ്? ഇവരെ എവിടെ ഈ ഹവാസിനും സഖീഫും? അറേബ്യൻ ഭൂഖണ്ഡത്തിലെ രണ്ട് പ്രധാന ഗോത്രമാണ് ഇവർ രണ്ടാൾ. ഇവരോടൊരു യുദ്ധം നടന്നിട്ടുണ്ട്. എന്താ യുദ്ധത്തിന്റെ പേര്? ഹുനൈനി യുദ്ധം, ഹുനൈനി യുദ്ധം. അപ്പൊ ഉലുവി ബസിലേക്ക് നിങ്ങൾ ക്ഷണിക്കപ്പെടും, അവർ ഇസ്ലാം സ്വീകരിക്കോളാം, അവരോടൊപ്പം യുദ്ധം നടക്കും എന്ന് പറയാണ്. മനസ്സിലായോ? അതുകൊണ്ട് ഹുനൈനി യുദ്ധമാണ് ഉദ്ദേശം എന്നൊരു വിഭാഗം മുഫസ്സിരീങ്ങൾ. വേറൊരു വിഭാഗം പറഞ്ഞില്ല അഹ്ലു റിദ്ദയാണ്, റിദ്ദത്തിന്റെ ആളുകളോടുള്ള യുദ്ധമാണ്. അതേതാ റിദ്ദത്തിന്റെ ആളുകൾ? ആരാ? ആർക്കറിയാ അതെന്നാ നടന്ന യുദ്ധം? അബൂബക്കർ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായി, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഖിലാഫത്ത് ഏറ്റെടുത്ത്. ഖിലാഫത്ത് ഏറ്റെടുത്തപ്പോ അറേബ്യൻ ഗോത്രങ്ങൾ ഉണ്ടല്ലോ, പലരും ഇസ്ലാമെന്ന് പുറത്തുപോയി. റസൂലുള്ളാഹി അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായതോട് കൂടിയിട്ട് അവരെന്ത് ചെയ്ത്? പലരും ഇസ്ലാമെന്ന് പുറത്തുപോയി. അങ്ങനെ അറേബ്യൻ ഉപദ്വീപിന്റെ പല ഭാഗങ്ങളിൽ ഇസ്ലാം സ്വീകരിച്ച പലരും എന്ത് ചെയ്ത്? പല കാരണങ്ങൾ പറഞ്ഞിട്ടാണ് മുർത്തതായത്. ചിലര് നബൂവത്ത് വാദിച്ചു, അപ്പൊ ആ നബിയെ പിന്തുടർന്ന് പലരും പോയി. ചിലര് സക്കാത്ത് കൊടുക്കാൻ വിസമ്മതിച്ചു, ഇങ്ങനെ പലതും. അപ്പോ അവരോട് ശക്തമായി യുദ്ധം വേണ്ടി വന്നു അബൂബക്കർ അള്ളാഹുവിന്റെ ഖിലാഫത്തിന്റെ തുടക്കത്തിൽ. യുദ്ധം ചെയ്തിട്ടാണ് എന്ത് ചെയ്തത്? അവരെ വീണ്ടും അടക്കിക്കൊണ്ടുവന്നത്. അപ്പോ അതാണ് അവിടെ ഉദ്ദേശം എന്ന് വിഭാഗം. വേറൊരു വിഭാഗം പറഞ്ഞില്ല ബനു ഹനീഫയോടുള്ള യുദ്ധമാണ്. ബനു ഹനീഫയോടുള്ള യുദ്ധം എന്ന് പറഞ്ഞാൽ ആരാ? എന്താ ഏതാ ഈ ബനു ഹനീഫ? ആ മുസൈലിമത്തിൽ കദ്ദാബിന്റെ ഗോത്രമാണ് ബനു ഹനീഫ. മുസൈലിമത്തിൽ കദ്ദാബിന്റെ ഗോത്രം. മുസൈലിമത്തിൽ കദ്ദാബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ ഇസ്ലാം സ്വീകരിക്കാൻ വേണ്ടി വന്നപ്പോ തന്നെ കപടനാണ്, മദീനയിൽ വന്നിട്ടുണ്ട്, ബനു ഹനീഫ ഗോത്രത്തിന്റെ നേതൃത്വത്തിൽ ഇരുന്നിട്ട് മുസൈലിമത്തിൽ കദ്ദാബ് വന്നിട്ടുണ്ട്, മുസൈലിമ വന്നിട്ടുണ്ട്. മുസൈലിമ വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞത്, മുഹമ്മദെ നിന്നിൽ ഞാൻ വിശ്വസിക്കാം, ഇസ്ലാം സ്വീകരിക്കാം, പക്ഷേ നിന്റെ കാലശേഷം എന്ത് ചെയ്യണം, നുബുവത്ത് ഇന്നെ ഏൽപ്പിക്കണം എന്ന് പറഞ്ഞ്. മുഹമ്മദ് മരിച്ചാൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചാൽ പിന്നെ ഞാൻ നബിയാകണം, അധികാരദണ്ഡ് ഇന്നെ ഏൽപ്പിക്കണം എന്നർത്ഥം. അങ്ങനെയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യാം, ഇസ്ലാം സ്വീകരിക്കാം എന്ന് പറഞ്ഞിട്ട്. അപ്പൊ റസൂലുള്ളാന്റെ കയ്യിലൊരു കൊള്ളിയുണ്ട്, ആ കൊള്ളി എടുത്തിട്ട് ഈ കൊള്ളി വരെ എനിക്ക് ഇസ്ലാമിന്റെ പേരിൽ തരൂല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ഏതായാലും ഉപരിപ്ലവമായിട്ടാണ് അവൻ ഇസ്ലാം സ്വീകരിച്ചിട്ട് മടങ്ങിയത്. അവന് ചില ലക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നു. മുസ്ലിമാണെന്ന വ്യാജേന അവൻ മടങ്ങി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്താണിന് മുമ്പന്നെ അവൻ എന്ത് ചെയ്തിട്ടുണ്ട്, അവന്റെ രോഗം തുടങ്ങി. ഏതായാലും അവൻ നുബുവത്ത് വാദിച്ചു, വലിയ പ്രതിസന്ധിയാണ് അവൻ ഉണ്ടാക്കിയത്. ഈ ബനു ഹനീഫ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഭാഗങ്ങളാണ് അല്ലേ, നമ്മളുടെ പിന്നെ ഈ കിഴക്കൻ പ്രവിശ്യയിൽപ്പെട്ട സ്ഥലമാണ്, കിഴക്ക് തെക്ക് ഭാഗങ്ങളാണ്. ഏതായാലും പിന്നെ അവനോട് അബൂബക്കർ റളിയല്ലാഹു അൻഹു ഖിലാഫത്തിൽ വലിയ യുദ്ധം നടക്കേണ്ടി വന്നു ബനു ഹനീഫയോട്, യമാമ ഗോത്രത്തോട്. അതാണ് യമാമ യുദ്ധം എന്ന പേരിൽ ചരിത്രത്തിൽ അറിയപ്പെടുന്ന പ്രസിദ്ധമായ യുദ്ധം. പല പ്രമുഖരായ സഹാബികളും അതിൽ ഷഹീദായി. പിന്നെ മുസ്ലിമത്തിൽ കദ്ദാബ് വധിക്കപ്പെട്ടു, മുസ്ലിമീങ്ങൾക്ക് മേൽക്കോയ്മയും വിജയവും ഉണ്ടായി. അതാണ് ബനു ഹനീഫക്കാരുള്ള യുദ്ധം. ആ യുദ്ധമാണ് ഇവിടെ ഉദ്ദേശം. ഉലി ബസിൻ ഷദീദ് എന്ന് പറഞ്ഞുകൊണ്ട് ബനു ഹനീഫയാണ് ഉദ്ദേശം എന്ന് പറഞ്ഞവരുണ്ട്. അതല്ല, ചിലർ പറഞ്ഞു അത് കൊണ്ട് ഉദ്ദേശം പേർഷ്യയും റോമയുമാണ്. പേർഷ്യയും റോമയാണ് പേർഷ്യക്കാരോട് റോമക്കാരോട് മുസ്ലിമീങ്ങൾ യുദ്ധം ചെയ്തത്. ഏത് ആരുടെങ്കിലും എപ്പോഴാ? ഉമർ റളിയല്ലാഹുവിന്റെ ഖിലാഫത്തിലാണ്. ഉമർ റളിയല്ലാഹുവിന്റെ ഖിലാഫത്തിലാണ്. ഉമർ അബൂബക്കർ റളിയല്ലാഹുവിന്റെ ഖിലാഫത്തിൽ പേർഷ്യയോടും റോമയോടുമുള്ള യുദ്ധത്തിനുള്ള സൈന്യം നിയോഗിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ആ സൈന്യം നിയോഗിക്കപ്പെട്ട ഉടനെ തന്നെ അബൂബക്കർ റളിയല്ലാഹുവിന് വഫാത്തായി, മരണപ്പെട്ടു. പിന്നെ ഉമർ റളിയല്ലാഹുവിന്റെ ഖിലാഫത്തിലാണ് പേർഷ്യയിലേക്കുള്ള സൈന്യവും റോമയിലേക്കുള്ള സൈന്യവും, റോമ എന്ന് പറഞ്ഞാൽ ഈ ബൈസാന്റിയ പൗരസ്ത്യ റോമ സാമ്രാജ്യം, ബൈസാന്റിയ. ബൈസാന്റിയ ഏകദേശം കീഴടക്കപ്പെട്ടത് ഉമറിന്റെ ഖിലാഫത്തിലാണ്. പിന്നെ പേർഷ്യയും ആലി സാസാൻ കുടുംബത്തിന്റെ നേതൃത്വത്തിൽ ഭരണം തുടർന്നിരുന്ന പിന്നെ പേർഷ്യൻ ഭരണം, അതിൽ യസ്ദജർദ് മൂന്നാമൻ എന്ന് പറയുന്നവനാണ് അതിൽ അവസാനത്തെ ഭരണാധികാരി. ആ ഭരണാധികാരിയെ തോൽപ്പിച്ച് മുസ്ലിമീങ്ങൾക്ക് പേർഷ്യ കീഴ്പ്പെട്ടത് ഉമറിന്റെ ഖിലാഫത്തിലാണ്. അവരും ഉലി ഷദീദാണ്. അവരോടുള്ള യുദ്ധത്തിന് ക്ഷണിക്കപ്പെടുമെന്നാണ് ഇവിടെ ഉദ്ദേശം എന്ന് വിശദീകരിച്ച മുഫസ്സിരീങ്ങളുണ്ട്. ചരിത്രപരമായിട്ട് അവർ നിരത്തിയ ഈ വാദങ്ങളൊക്കെ നിരത്തിയ ആളുകളുടെ പിന്നെ ന്യായങ്ങൾ നോക്കുകയാണെങ്കിൽ അതൊക്കെ അഭിപ്രായങ്ങളൊക്കെ ശരിയാണ്. പക്ഷെ കൂടുതൽ ശരി ഈ ഹവാസിൻ സഖീഫ് എന്ന് പറയുന്ന ഗോത്രത്തോടുള്ള യുദ്ധമാണ്. കാരണം അതിലാണ് ആര് പങ്കെടുത്തത്? ഈ പിന്തി നിന്നവർ പങ്കെടുത്തത്. പറഞ്ഞ മനസ്സിലായി? ഉലീബ് സിൻ ഷദീദ്, ശക്തന്മാരായ ഒരു വിഭാഗത്തിലേക്ക് നിങ്ങൾ ക്ഷണിക്കപ്പെടും, അവരോട് യുദ്ധം നിലനിൽക്കും, അവർ ഇസ്ലാം സ്വീകരിക്കും എന്ന് പറഞ്ഞേ, ഇസ്ലാം സ്വീകരിക്കോളും. ഈ വർണ്ണന കൂടുതൽ ഒത്തത് ഈ വിഭാഗവുമായിട്ടാണ്. ഇവര് ശക്തന്മാരാണ്, അവരോട് യുദ്ധം ഉണ്ടായിട്ടുണ്ട്, അവരുടെ ഒരളവോളം ഇസ്ലാം സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതൊക്കെ ശരി തന്നെയാണ്. പക്ഷേ എല്ലാ വശങ്ങളും, ആയത്തിന്റെ എല്ലാ വശങ്ങളും നോക്കുമ്പോൾ ഏറ്റവും അടുത്തത് ആരോടാണ്? ഹവാസിൻ സഖീഫ് ഗോത്രത്തോടുള്ള യുദ്ധമാണ്. അതാണ് ഹുനൈൻ യുദ്ധം, ചരിത്രത്തിൽ പ്രസിദ്ധമായ ഹുനൈൻ യുദ്ധം. എന്തുകൊണ്ടത് പറയാൻ കാരണം, ജുഹൈന, മുസൈന, അസ്ലം, അതേപോലെ അഷ്ജ ഗോത്രങ്ങൾ സജീവമായി പങ്കെടുത്ത യുദ്ധമാണ് ഏത് യുദ്ധം? ഹുനൈൻ യുദ്ധം. യുദ്ധ വിജയത്തിൽ അള്ളാഹുവിന്റെ തൗഫീഖിനാൽ ഒരു നിർണായക പങ്ക് ഈ ഗോത്രങ്ങൾക്ക് ഉണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കം ഫതഹായി വിജയശ്രീ ലാളിതനായിട്ട് നിൽക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിൽ രക്തം ഒഴിക്കാൻ വേണ്ടിട്ട് വന്നിട്ടില്ല. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കക്കാർ പോലും ഒരു യുദ്ധത്തിന് ഒരുങ്ങാ അവസരം കൊടുക്കാത്ത രീതിയിൽ രഹസ്യമായിട്ടാണ് വന്നത്. കാരണം റസൂലുള്ള യുദ്ധം ഉദ്ദേശിക്കുന്നില്ല, മക്കക്കാരെ കൊല്ലാനും ഉദ്ദേശിക്കുന്നില്ല. മക്ക തിരിച്ചു പിടിക്കുകയും അതിന്റെ പവിത്രതയിലേക്ക് മക്കയെ തിരിച്ചു കൊണ്ടുവരികയും ചെയ്യാനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉദ്ദേശം. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വലിയ ആയുധ സജ്ജീകരണമായിട്ട് മക്കയിലേക്ക് പുറപ്പെട്ടിട്ടില്ല. മക്കക്കാർ വിവരമറിഞ്ഞതുപോലെയല്ല തായിഫുകാരും അതേപോലെ ഹവാസിൻ ഗോത്രവും, ഹവാസിൻ ശക്തരാണ്, തായിഫുകാരും ശക്തരാണ്, സഖീഫ് ഗോത്രം ശക്തരാണ്. ഈ ഗോത്രക്കാർ പിന്നെ ഈ വാർത്ത, റസൂലിന്റെ ആഗമന വാർത്ത അറിഞ്ഞത്, അവരെന്ത് ചെയ്ത്? അവര് വിചാരിച്ചത് മുഹമ്മദ് മക്കയെ യുദ്ധം ചെയ്ത് കീഴടക്കാനാണ് വരുന്നതെന്ന് വിചാരിച്ചിട്ട് അവരെന്ത് ചെയ്ത്? അവര് നല്ല ആയുധ സജ്ജരാണ്, അവരെ ആയുധ സജ്ജരായിട്ട് ഒരുങ്ങി നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് യുദ്ധം ചെയ്യാൻ. നിസ്രാ സലമ തങ്ങൾ മക്ക ഫത്തഹാക്കി. ഹവാസിനും സഖീഫും സർവായുധ സന്നദ്ധരായിട്ട് അവിടെ നിൽക്കുകയാണ്, മനസ്സിലായല്ലേ. ഒരിക്കലും അവരെ കീഴ്പ്പെടുത്തിയിട്ടില്ല എങ്കിൽ മക്കയിൽ റസൂലുള്ള ഉദ്ദേശിച്ച നിർഭയത്വവും സമാധാനവും കളിയാടൂല, അതോർപ്പ. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ മക്ക ഫത്തഹായി നാളുകൾക്ക് ശേഷം എവിടേക്ക് പോയി? ഈ ഹവാസിലേക്ക് പോയി, തായിഫിലേക്ക് പോയി. ഹവാസിനും സഖീഫും അവർ ഒരുങ്ങി നിൽക്കുകയാണ്. ഈ ഹവാസിന്റെ കൂടെ ബനു സഅദ്, ബനു ജഷം, അതേപോലെ ബനു ഹിലാലിൽ കുറച്ച് വിഭാഗങ്ങൾ ഇവരൊക്കെ അവരിലേക്ക് കൂട്ടുകൂടി. നമുക്കല്ല, ബനു ജഷം അതേപോലെ ബനു സഅദ്, ബനു സഅദ് എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ മുലയൂട്ടിയ ഹലീമ സഅദിയുടെ ഗോത്രക്കാർ, ബനു സഅദ്, അതേപോലെ ബനു ഹിലാലിൽ ചിലർ, ഇങ്ങനെ പല ഗോത്രങ്ങളും എന്ത് ചെയ്ത്? ബനു നസർ തുടങ്ങിയ ഗോത്രങ്ങളൊക്കെ ചേർന്ന് അപ്പൊ വലിയൊരു നല്ലൊരു ടീമായി. അതാണ് ഉലി ബിൻ ഷദീദ് എന്ന് അള്ളാഹു സുബ്ഹാനഹു തആല കാലയെ കൂട്ടി പറഞ്ഞ ടീം. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ അവരുടെ നേരെ തായിഫിലേക്ക് പോവുകയാണ്. പക്ഷെ ഇവര് ഭയങ്കര പിന്നെ ഒളിപ്പോരാളികളും നല്ല അമ്പെയ്ത്ത് വീരന്മാരുമാണ്. ആവാസിൻ നസറുള്ള അലൈഹി സ്വലാമ തങ്ങൾ സഹാബത്തും പോവാണ്. 12,000 ആയിരുന്നു റസൂലുള്ളാഹിന്റെ കൂടെ ഉണ്ടായിരുന്ന ആൾബലം. 12,000 എന്നാണ്, 10,000 റസൂലുള്ളാഹിന്റെ കൂടെ മക്കയിൽ നിന്ന് മദീനയിൽ നിന്ന് മക്കയിലേക്ക് പുറപ്പെട്ടവർ, മക്ക ഫത്തഹിന്. 2,000 പേർ പുതുതായി ഇസ്ലാമിലേക്ക് വന്നവർ, അവരുടെ അളവ് കൂടുതലായിട്ടും പറയപ്പെടുന്നുണ്ട്. പുതുതായി ഇസ്ലാമിലേക്ക് വന്നവർ ആ കൂട്ടത്തിലുണ്ട്. അങ്ങനെ പോകുമ്പോഴാണ് വഴിയിൽ വെച്ചിട്ട് നമ്മൾ പറഞ്ഞല്ലേ അറാബികളുണ്ട്, ഈ മക്ക ഫത്തഹിന് പുറപ്പെട്ട അറാബികളുണ്ടല്ലോ, ഈ മുഖല്ലഫൂൻ, അവർ അറാബികളാണ്. അവരുമുണ്ട് പുതുതായി ഇസ്ലാമിലേക്ക് വന്നവരുമുണ്ട്. ഒക്കെ പാടെ കൂടിയിട്ടാണ് എന്ത് ചെയ്ത്? 12,000 പേർ. 10,000 പേരിൽ ആരുണ്ട്? ഈ അറാബികളുണ്ട്. പിന്നെ പുതുതായി ഇസ്ലാമിലേക്ക് വന്നവർ അവർ 2,000 പേരുണ്ട്. അങ്ങനെ അവരെ ഹുനൈനിലേക്ക് പോകുമ്പോഴാണ് അവർ ഈ മക്കയിൽ നിന്ന് ഹുനൈനിലെ ഇവിടെക്കുണ്ടല്ലോ തായിഫിലേക്കുള്ള വഴിയിൽ നിറച്ച് ഈ മരങ്ങളുണ്ട്, സിദറുണ്ട്. സിദറ എന്ന് പറഞ്ഞാല് പിന്നെ ഒരുതരം എലന്ത കായണ്ടാണ്, എലന്ത വൃക്ഷം ഉണ്ട്. അപ്പൊ ആ വൃക്ഷം ഇങ്ങനെ ഇലച്ചു നിൽക്കുന്നത് കണ്ടപ്പോഴാണ് അവര് പറഞ്ഞത് ജയലന ദാത്ത അനുവാദ് കമാലഹും ദാത്ത അനുവാദ്. ഇവർക്ക് ജാഹിലിയത്തിൽ ഈ മുഷരിക്കീങ്ങൾക്ക് വർഷത്തിൽ ഒരിക്കൽ ഒരു ടൂറുണ്ടാവും ഈ ഒരു വൃക്ഷത്തിന്റെ ചോട്ടിലേക്ക്, എലന്ത വൃക്ഷത്തിന്റെ ചോട്ടിലേക്ക് ഒരു യാത്ര. എന്നിട്ട് അവരവിടെ ഭജനയിരിക്കും, അവർക്ക് ചില പ്രത്യേക പിന്നെ ഇതൊക്കെ ഉണ്ടാവും, ആയുധങ്ങൾ അവിടെ കൊടുത്തിട്ട് ആ വൃക്ഷത്തിൽ നിന്ന് ബർക്കത്തെടുക്കും, ഇങ്ങനെയൊക്കെ ചില പരിപാടികളുണ്ട്. അപ്പൊ ഈ വൃക്ഷം കണ്ടപ്പോ അവർക്കൊരു നുണ ജാഹിലിയത്തിൽ, അതുകൊണ്ടാണ് അവർ പറഞ്ഞ ഇജാലന ദാത്ത അനുവാദ് കമാലഹും ദാത്ത അനുവാദ്. മുഷരിക്കീങ്ങൾക്ക് പിന്നെ ആയുധങ്ങൾ കൊളുത്തിയിട്ട് അനുഗ്രഹം സ്വീകരിക്കുവാൻ ദാത്ത അനുവാദ് ഉള്ളത് പോലെ, അതൊരു വൃക്ഷമാണ്, ഞങ്ങൾക്കും ഒരു ദാത്ത അനുവാദ് ഉണ്ടാക്കിക്കൊണ്ടായി എന്ന് നബിസ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളോട് പറയുന്നുണ്ട്. അതൊക്കെ വഴിയിൽ നടന്നാണ്. അതുകൊണ്ടാണ് റസൂലുള്ള പറഞ്ഞത് അപ്പൊ അല്ലാഹു അക്ബർ ഇന്ന ഹസുനൻ ലതർകബുന്ന സുനന മൻ കാന ഖബലകും ശിബ്രൻ വശിബ്രിൻ വദിറാഅൻ ബിദിറാഇൻ ഹത്താ ലൗ ദഖലു ജുഹ്റ ദുബ്ബിൻ ലദഖൽതുമു. അള്ളാഹു ആകുന്നു വലിയവൻ, ഇതാകുന്നു നിങ്ങളിപ്പൊ പറഞ്ഞതാകുന്നു പൂർവികരുടെ ചര്യ, ചാണിന് ചാണായി മുഴത്തിന് മുഴുവായി നിങ്ങൾ അവരുടെ ചര്യയിൽ ചര്യ നിർവഹിക്കുക തന്നെ ചെയ്യും. അവർ മതത്തിന്റെ ഭാഗമായി ഒരു ഉടുമ്പിന്റെ മാളത്തിൽ പ്രവേശിച്ചാൽ നിങ്ങളും അതിൽ പ്രവേശിക്കുമെന്നൊക്കെ പറഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ മുന്നറിയിപ്പ് നൽകി. എന്നിട്ട് റസൂലുള്ള പറഞ്ഞു വല്ലാഹി ലഖുൽതും വല്ലദീ നഫ്സി ബിയദിഹി ലഖുൽതും കമാ ഖാല അസ്ഹാബു മൂസ ലി മൂസ ഇജാൽ ലനാ ഇലാഹൻ കമാലഹു ആലിഹ. ഇപ്പൊ അള്ളാഹുവാണ് സത്യം, നിങ്ങൾ എന്നോട് ആവശ്യപ്പെട്ടത് ഒരു വൃക്ഷം ഉണ്ടായിക്കൊണ്ടാന്ന് പറഞ്ഞല്ലേ, അത് മൂസാന്റെ അനുയായികൾ മൂസയോട് ഞങ്ങൾക്കൊരു ഇലാഹ് ഉണ്ടാക്കിക്കൊണ്ട എന്ന് പറഞ്ഞതുപോലെയുള്ള വർത്താനാണ് എന്ന് പറഞ്ഞിട്ട് നബിസ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെ അവരെ തിരുത്തി അവരോട് ഇതാക്കി. ഏതായാലും അതാണ് ഇവരുടെ ഈ പോകുന്ന ആളുകളിൽ പലരുടെയും അവസ്ഥ. നബിസ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ പോകുന്നവരിൽ പലരുടെയും അവസ്ഥ. തായിഫിലേക്കുള്ള വഴിയെ രണ്ടു ഭാഗവും ഇതാണ്, എന്ത് പിന്നെ താഴ്വാരാണ്, മലഞ്ചെരുവാണ്, വഴി താഴ്വാരത്തിലൂടെയാണ്. ഈ ഹവാസിനും കൂട്ടരും എന്ത് ചെയ്ത്? അവര് അമ്പെയ്ത്തുകാരുമാണ്, ഒളിപ്പോരാളികളുമാണ്. അവരെന്ത് ചെയ്ത്? ഒളിഞ്ഞിരുന്ന് മലഞ്ചെരുവുകളിൽ ഒളിഞ്ഞിരുന്ന്. അങ്ങനെ ഒളിഞ്ഞിരിക്കുന്ന ഈ പിന്നെ ഒളിപ്പോരാളികളാവുന്ന ശത്രുക്കൾക്കിടയിലൂടെ പോകുമ്പോൾ എന്ത് ചെയ്ത്? അവര് തുരുതുര അമ്പെയ്ത് ആരിലേക്ക്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും സഹാബികളുടെയും നേരെ ദുരുദുര അമ്പെയ്ത്. ഈ അപ്രതീക്ഷിതമായിട്ടുള്ള അമ്പെയ്ത്തിൽ ആളുകളൊക്കെ വിരണ്ടോടി, പിന്തിരിഞ്ഞോടി. പ്രത്യേകിച്ച് ഈ മക്ക ഫതഹിലെ ഇസ്ലാം സ്വീകരിച്ച ആളുകളും അതേപോലെ പല അറബികളും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അപ്പോ ദുൽ ദുൽ എന്ന് പറയുന്ന റസൂലുള്ളാഹിക്ക് ഒരു ബഹലുണ്ട്, ഒരു കോവർ കഴുത. ദുൽ ദുൽ ആ കോവർ കഴുതയുടെ പുറത്താണ് റസൂലുള്ള ഇരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചുറ്റും അബൂബക്കർ, ഉമർ, അലി, അബ്ബാസ്, ഫദ്ല് അബ്ബാസിന്റെ മകൻ, കുസും, പിന്നെ കുറച്ചാളുകൾ ഇങ്ങനെ ഇവരുള്ളൂ. ബാക്കിയുള്ളവരെ കൂടി അബൂ സുഫിയാൻ ബിനുൽ ഹാരിസ്, മക്ക ഫതഹിനോട് ഇസ്ലാം സ്വീകരിച്ച അബൂ സുഫിയാൻ ബിനുൽ ഹാരിസ്, ആ അബൂ സുഫിയാന്റെ പിന്നെ റസൂലുള്ളാഹി മുത്തമ്മാന്റെ മകൻ അബൂ സുഫിയാൻ, ആ അബൂ സുഫിയാന്റെ മകൻ ജാഫർ, ഇങ്ങനെ കുറച്ച് ആളുകൾ ഒഴിച്ച് ബാക്കിയുള്ളവരൊക്കെ പിന്തിരിഞ്ഞോടി. അബ്ബാസ് റളിയല്ലാഹുവിന് ഭയങ്കര ശബ്ദമായിരുന്നു, നല്ല ഭയങ്കര ഗൗരവപ്പെട്ട ശബ്ദമുള്ള ആളായിരുന്നു. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിക്കാൻ പറഞ്ഞു അവരെ. പിന്നെ യാ മഅശറൽ മുഹാജിരീൻ, അതേപോലെ യാ മഅശറൽ അൻസാർ, ഉറക്കനെ വിളിക്കാൻ പറഞ്ഞു. അങ്ങനെ യാ മഅശറൽ അൻസാർ എന്നിട്ട് അബ്ബാസ് വിളിച്ച് ആ വിളി കേട്ട അൻസാരികളൊക്കെ മടങ്ങി വന്ന്. അങ്ങനെ അവരുടെ ബാധ്യതയാണ് റസൂലിനെ ഏതൊരവസ്ഥയിലും സംരക്ഷിക്കണം. അവർ റസൂലാക്കോ വാക്കുകൊടുത്തിട്ടല്ലേ റസൂലിനെ കൊണ്ടുപോയത്. ആ വിളി കേട്ടതോടുകൂടി അൻസാരികൾ മടങ്ങി, പിന്നെ മുഹാജിറുകൾ അതേപോലെ മടങ്ങി. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സന്ദർഭത്തിൽ പറഞ്ഞു, അനൻ നബി ഉലാഖദീബ് അന ഇബ്നു അബ്ദുൽ മുത്തലിബ്, ഞാൻ നബിയാണ്, അത് വ്യാജവർത്തമാനല്ല, ഞാൻ അബ്ദുൽ മുത്തലിബിന്റെ മകനാണ് എന്നൊക്കെ പറഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും വിളിച്ചു പറഞ്ഞ്. വീണ്ടും മുസ്ലിം സൈന്യം വീണ്ടും ഒരിക്കൽ കൂടി ഒരുമിച്ച് കൂടി, ആദ്യം അവർ പിന്തിരിഞ്ഞോടി, പിന്നെ എന്തേത് അവരെല്ലാവരും വീണ്ടും റസൂലുള്ളാഹിന്റെ വിളി കേട്ട് ഒത്തുകൂടി. അങ്ങനെ ഈ ഗോത്രത്തോട്, ഹവാസിനോടുള്ള ശക്തമായ യുദ്ധം ഹുനൈനിൽ വെച്ച് നടന്നു. അങ്ങനെ ഹവാസിൻ അവർ പരാജിതരായി, പിന്നെ അവർ ഇസ്ലാം സ്വീകരിച്ച്. തായിഫുകാരോടുള്ള യുദ്ധം അത് ഉപരോധമായിട്ട് പിന്നെ തുടരുന്നുണ്ട്. ഏതായാലും പിന്നെ തായിഫുകാർ എന്ത് ചെയ്തിട്ടുണ്ട്, ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്. ഹവാസിൻ ഇസ്ലാം സ്വീകരിച്ചു. പിറയപ്പെട്ട ബനു സഅദ് ഇബ്നു ബക്കർ, അതേപോലെ തന്നെ ബനു ജഷം, അതേപോലെ ബനു ഹിലാൽ ഈ യുദ്ധത്തിൽ പങ്കെടുത്ത ഇവരൊക്കെ എന്ത് ചെയ്ത് ഇസ്ലാമിലേക്ക് വരികയുണ്ടായിട്ടുണ്ട്. പിന്നെ ഒരു രക്തരൂക്ഷിത പോരാട്ടം തന്നെ നടന്നിട്ടുണ്ട്, അതിൽ പലരും വധിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അതാണ് ഹുനൈൻ യുദ്ധം, ചരിത്ര പ്രസിദ്ധമായ ഹുനൈൻ യുദ്ധം. ഈ ഹുനൈൻ യുദ്ധത്തിന്റെ വിജയത്തിൽ നിർണായകമായ പങ്ക് വഹിച്ചത് ആരായിരുന്നു, അൽ മുഖല്ലഫൂന മിനൽ ആറാബ്. അവരൊരു വലിയ അളവ് അതിൽ പങ്കെടുത്തിരുന്നു. ജുഹൈന, മുസൈന, അസ്ലം, അഷ്ജ ഗോത്രങ്ങളെ പരിശിക്ഷിച്ച ദീലോ ഖിഫാറൊക്കെ ഉണ്ട്, പക്ഷേ എങ്കിലും അവർ അതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. അതാണ് ഇവിടെ ഉദ്ദേശം. അപ്പൊ കുല്ലിൽ മുഖല്ലഫീന മിനൽ ആറാബി സതുദ്ഊന ഇലാ ഖൗമിൻ ഉലി ബഅസിൻ ശദീദ് തുഖാതിലൂനഹും ഔ യുസ്ലിമൂൻ ഫൈൻ തുതീഉ യുഅതികുമുല്ലാഹു അജ്റൻ ഹസന. അവരെന്ത് ചെയ്തു, അള്ളാഹു വിളിച്ചപ്പോ അവർ ആ വിളി കേട്ടു, റസൂലുള്ള വിളിച്ചപ്പോ വിളി കേട്ടു, അതുകൊണ്ട് തന്നെ അവര് ഈ വിഭാഗത്തിലാണ്. യുഅതികുമുല്ലാഹു അജ്റൻ ഹസന, നല്ല പ്രതിഫലം അള്ളാഹു നൽകും എന്ന് പറഞ്ഞ ആ വിഭാഗത്തിൽ അവർ ഉൾപ്പെട്ടു. വഇൻ തതവല്ലൗ, നിങ്ങളിൽ നിന്ന് ആരെങ്കിലും പിന്തിരിയുകയാണെങ്കിൽ, കമാ തവല്ലൈതും മിൻ ഖബൽ, ഉംറക്ക് ക്ഷണിച്ചപ്പോൾ നിങ്ങൾ ഇതിനു മുമ്പ് പിന്തിരിഞ്ഞതുപോലെ, യുഅദ്ദിബുക്കും അദാബൻ അലീമ. പിന്നെ അല്ലാഹു സുബ്ഹാനഹു വതആല പറയാണ്, ലൈസ അലൽ അഅമ ഹറജുൻ വല അലൽ അഅറജി ഹറജ് വല അലൽ മരീദി ഹറജ്. എന്താ അഅമ? അഅമ എന്നാ ബ്ലൈൻഡ്, അന്ധൻ. ലൈസ അലൽ അഅമ ഹറജ്, അന്ധനായവന് കുഴപ്പമില്ല, ഹറജില്ല, കുറ്റമില്ല. ലൈസ അലൽ അഅമ ഹറജ്, അന്ധന് കുറ്റമില്ല, പ്രശ്നമല്ല. വല അലൽ അഅറജി ഹറജ്, അഅറജ് ദാ അഅറജ്, അഅറജ് എന്ന് പറഞ്ഞാൽ മുടന്തൻ, വികലാംഗൻ. വല അലൽ അഅറജ്, അഅറജിനും കുഴപ്പമില്ല. വാവാത്തിന്റെ നാഫിയ തൗക്കീദിന്റെ വല അലൽ അഅറജ്, അഅറജിനും ഇല്ല, ഹറജ് എന്തില്ല, ആ കുറ്റം, കുഴപ്പം, കുറ്റമില്ല. വല അലൽ മരീദി ഹറജുൻ, വല അലൽ മരീദ്, രോഗിക്കും ഇല്ല, ഹറജ് കുറ്റം. എന്തിനാ കുറ്റമില്ല എന്ന് പറഞ്ഞ, എന്ത് വിഷയത്തിൽ? ആ മുമ്പ് ഉംറക്ക് ക്ഷണിച്ച്, അപ്പൊ പുറപ്പെടാത്തവരിൽ ഈ ആളുകൾ ഉണ്ടാവും അല്ലെ. ഇനി ക്ഷണിക്കാൻ പോകുന്നു എവിടേക്ക്? ആ ഈ ഹുനൈൻ പോലുള്ളതായ സ്ഥലങ്ങളിലേക്ക് അല്ലെ. അപ്പോ ബ്ലൈൻഡ് ഉണ്ടാകും, ആറജ് ഉണ്ടാകും, മരീദ് ഉണ്ടാകും. അവരെ സംബന്ധിച്ചിടത്തോളം ഹറജ് ഇല്ല എന്നാണ് പറയുന്നത്. അമ ബ്ലൈൻഡ് ആറജ്, ആറജ് എന്ന് പറഞ്ഞാല് വികലാംഗൻ, വികലാംഗൻ. ഹറജ് ഒരു കവിതയിലുണ്ട്, അസീറു ഖൽഫരികാബിൻ നുജിബിൻ ദാ അർജി മുഅമ്മിലൻ ഖൈറല്ലദീ യഖ്ദീ ബിഹി അർജി. فإن ظفرت بهم من بعد ما سبقوا فكم لرب السماء في ذاك من فرجي وإن بقيت بالظهر العظيم منقطعا فما على أعرج في ذاك من حرجي. എന്ന് പറഞ്ഞാൽ ഒരു കവി പറയാണ്, അസീറു ഖൽഫ രികാബിൻ നുജിബിൻ ദാ അർജ്. ഞാൻ ഒരു വികലാംഗനാണ്, കവി പറയാണ്, ഞാൻ ഒരു വികലാംഗനാണ്. ഞാൻ സഞ്ചരിക്കുന്നത് നിപുണന്മാരായ ഒരു യാത്രാ സംഘത്തോടൊപ്പം. അപ്പോ നല്ല ശക്തിയിൽ യാത്ര ചെയ്യാൻ കരുപ്പുള്ള ഒരു സംഘത്തിൽ ഞാനൊരു വികലാംഗനാണ്, ഞാനൊരു വികലാംഗനാണ്, വികലാംഗനായിട്ട് ഞാൻ സഞ്ചരിക്കുന്നു. അസീറു ഖൽഫ രികാബിൻ നുജിബിൻ ദാ അർജ്. മുഅമ്മിലൻ ഖൈറല്ലദീ യഖ്ദീ ബിഹി അർജ്. എനിക്ക് വൈകല്യം വിധിച്ച റബ്ബിന്റെ ഖൈറ് പ്രതീക്ഷിച്ചാണ് എന്റെ പോക്ക് യാത്ര. എന്നിട്ട് ആ കവി പറയാണ്, ഫഇൻ ദഫർത്തു ബിഹിം മിൻ ബഅദി മാ സബഖു. യാത്രാ സംഘത്തോടൊപ്പം ഞാൻ പോണത് വികലാംഗനാണ്. ഞാൻ അവരെ മുൻകടന്നിട്ടുണ്ട് എങ്കിൽ ഫക്കം ലി റബ്ബിസ്സമ ഫീദാക മിൻ ഫറജി. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു നൽകുന്ന ആശ്വാസമാണത്. അള്ളാഹുവിന് അങ്ങനെ എത്ര ആശ്വാസങ്ങളുണ്ട് നൽകാൻ, നൽകിയിട്ടുണ്ട്. വഇം ബഖീതു ബിദഹ്രിൽ അർളി മുൻഖതിയാൻ. ഇനി യാത്രാ സംഘത്തോടൊപ്പം പോകാൻ കഴിയാതെ ഞാൻ വികലാംഗനാണല്ലോ, അതുകൊണ്ട് ഞാൻ വഴിയിൽ തങ്ങിയിട്ടുണ്ട്. ഒരു വികലാംഗനാണെന്ന് എന്തില്ല എൻ കയ്യില്, ആ ഒരു കുഴപ്പമില്ല, മനസ്സിലായില്ലേ. ഞാനൊരു വികലാംഗനാണ്, അതുകൊണ്ട് തന്നെ ഞാൻ വഴി തങ്ങിയിട്ടുണ്ട്, അവരൊപ്പം എത്തിയിട്ടില്ലെങ്കിൽ പ്രശ്നമല്ല. അതുപോലെ ഞാൻ ജയിച്ചാൽ അത് അള്ളാന്റെ അവതാരിയാണ് എന്ന് പറയുന്നത്. അത് സാധാരണ പറയാറുള്ള എന്താണ് വെച്ചാൽ, ഒരാളുടെ വിനയാണ്, ഒരാളുടെ വിനയാണ്. ഞാൻ ആൾക്കൂട്ടത്തിൽ ഒരാളാണ്, ഞാനൊരു വിനയാനിതനാണ്. അതുകൊണ്ട് തന്നെ ഒരു വിജയം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് അള്ളാന്റെ അവതാരിയാണ്. ഇനി പരാജയമാണുള്ളതെങ്കിൽ തന്നെയും ആ പരാജയത്തിന് ഞാൻ യോഗ്യനാണ് എന്നുള്ള അർത്ഥത്തിൽ ഒരു വർത്താനം. ഏതായാലും അറജ് എന്ന് പറഞ്ഞാൽ വികലാംഗൻ, ഹറജ് എന്ന് പറഞ്ഞാൽ അത് കുറ്റം, പ്രശ്നം എന്നുള്ള അർത്ഥം. ലൈസ അലൽ ആമ ഹറജുൻ വല അല അൽ ആറജ് ഹറജുൻ വല അലൽ മരീദ് ഹറജ്. വമൻ യുതഇല്ലാഹ വറസൂലഹു വല്ലവരും അള്ളാഹുവേയും റസൂലിനെയും അനുസരിക്കുന്ന പക്ഷം, യുദ്ഖിൽഹു ജന്നാത്ത്, യുദ്ഖിൽഹു അള്ളാഹു അവനെ പ്രവേശിപ്പിക്കും. ജന്നാത്തിൻ, ജന്നാത്ത് എന്നാൽ തോട്ടങ്ങൾ, സ്വർഗീയ തോട്ടങ്ങൾ. ജന്നത്തുൻ ജന്നാത്ത്, സ്വർഗം ജന്നാത്തുകളാണ്, ജന്നാത്താണ്. ജന്നത്ത് ജന്നാത്താണ്, കുറെ ജന്നത്തുകൾ കൊണ്ടാണ് ജന്നത്ത്. അതുകൊണ്ടാണ് യുദ്ഖിൽഹു അള്ളാഹു അവനെ പ്രവേശിപ്പിക്കും ജന്നാത്തിൻ, സ്വർഗീയ തോട്ടങ്ങളിൽ. തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ, തജ്രി ഒഴുകുന്നു, മിൻ തഹ്തിഹ അതിന്റെ താഴ്ഭാഗങ്ങളിൽ, അൽ അൻഹാർ നദികൾ, നദികൾ. അപ്പൊ താഴ്ഭാഗങ്ങളിൽ നദികൾ ഒഴുകുന്ന സ്വർഗീയ ആരാമങ്ങളിൽ അള്ളാഹു സുബ്ഹാനഹു വതആല അവനെ പ്രവേശിപ്പിക്കും. അല്ലാഹുമ്മ അദ്ഖിൽനൽ ജന്ന. ومن يتولى يعذبه عذابا اليما. ومن يتول വല്ലവരും يتولى പിന്തിരിയുന്നുവെങ്കിൽ, ഈ മന്നക്കണ്ടല്ലോ, മന്നക്ക ഷർത്തിയാണ്. വമൻ യുതഇല്ല, അതേപോലെ വമൻ യതവല്ല, മൻ വല്ലവനും, യതവല്ല പിന്തിരിയുന്നു എങ്കിൽ, യുഅദ്ദിബുഹു അല്ലാഹു അവനെ ശിക്ഷിക്കും, അദാബൻ അലീമ നോവേറ്റുന്ന ശിക്ഷ, നോവേറ്റുന്ന ശിക്ഷ. വമൻ യതവല്ല യുഅദ്ദിബുഹു അദാബൻ അലീമ. തൈർ ഇവിടെ ഈ പണ്ടല്ല, ഫൈൻ തുതിഉ യുതികുമുല്ലാഹു അജ്റൻ ഹസന വയ തതവല്ലു കമാ തവല്ലൈതു മിൻ ഖബ്ലി യുഅദ്ദിബുകും അദാബൻ അലീമ. എന്നിട്ട് പിന്നെ അതിന്റെ ഇടയിൽ ഒരു പിന്നെ മുഅ്തരിദായ ജുംലയാണെന്ന് പണ്ഡിതന്മാർ പറയുന്നത്, ലൈസ അലൽ ആമ ഹറജുൻ വല അലൽ ആറജി ഹറജുൻ വല അലൽ മരീദി ഹറജുൻ. പിന്നെ വമൻ യുതഇല്ലാഹ വറസൂലഹു യുദ്ഖിൽഹു ജന്നാതിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാറു വമൻ യതവല്ല യുഅദ്ദിബുഹു അദാബൻ അലീമ. എന്തിനാ ഈ സംഭവങ്ങളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വതആല പിൽക്കാലക്കാരെ അനുസ്മരിപ്പിക്കുന്നത്, ഓർമ്മിപ്പിക്കുന്നത് എന്തിനാ? ഇതിപ്പോ ഹുദൈബിയ കഴിഞ്ഞുപോയി, ഹുനൈൻ കഴിഞ്ഞുപോയി, ഖൈബർ കഴിഞ്ഞുപോയി, പക്ഷേ ആ ചരിത്രം നമ്മൾ ഇന്നും അനുസ്മരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മൾ ഖിയാമത്ത് നാൾ വരെ ജീവിക്കുന്ന മുസ്ലിമീങ്ങൾ അവർ പാരായണം ചെയ്യാൻ വേണ്ടിയിട്ടാണ് അള്ളാഹുവിന്റെ വചനങ്ങൾ എന്ത് ചെയ്തത്, അള്ളാഹു സുബ്ഹാനഹു വതആല അവതരിപ്പിച്ചത്. ഇതിൽ നമ്മൾ എന്തിനാണ് ഇത് അനുസ്മരിക്കുന്നത്? എന്തായാലും പാഠം അങ്ങനെ ദീനിപരമായിട്ടുള്ള അതൊരു വിഷയമാണ്. പിന്നെ കൽപ്പിച്ചത് ചെയ്യാനും വിലക്കിയതിൽ നിന്ന് വിട്ടു നിൽക്കാനും അള്ളാഹു സുബ്ഹാനഹു വതആല ഇതിലൂടെ ഉണർത്തുകയാണ്. അതില്ലായെങ്കിൽ അള്ളാഹുവിന്റെ ആദാബ് ഉണ്ടാകും. കൽപ്പിച്ചത് കേട്ടാൽ അള്ളാഹു സുബ്ഹാനഹു വതആലയിൽ നിന്നുള്ള അനുഗ്രഹം ഉണ്ടാകും, അജ്റുൻ ഹസൻ അതുണ്ടാകും എന്നുള്ളത് ഉണർത്തുകയാണ്. അതാണ് അതിൽ ഏറ്റവും വലിയ പാഠം, അതിലുള്ള പാഠം. പിന്നെ ഈ സഹാബികളുടെ മഹത്വം മനസ്സിലായില്ലേ? സഹാബികളുടെ മഹത്വം, അവർക്കൊരു വീഴ്ച സംഭവിച്ചു എന്നുള്ളത് നേരാണ്, പക്ഷെ അവരെന്ത് ചെയ്തു? ആ വീഴ്ചയെ നികത്തി എന്നുള്ളതാണ് അതിന്റെ അള്ളാഹുവിന്റെ കോപത്തിന് ഇരയാക്കുന്ന ഒരു ചെയ്തി അവരിൽ നിന്ന് വന്നു എന്നത് ശരിയാണ്. പക്ഷെ ആ കോപത്തെ അവര് എന്ത് ചെയ്തു? പിന്നെ അവരവരിൽ നിന്ന് അത് തെറ്റിച്ചു. അവര് തന്നെ എന്ത് ചെയ്തു? സ്വയം പിന്നെ തീരുമാനിച്ച് അള്ളാഹു സുബ്ഹാനഹു വതആലയിൽ നിന്നുള്ള ഉത്ബോധനങ്ങളെ ശ്രവിച്ച് അവരെന്ത് ചെയ്ത് അത് ആ അള്ളാഹുവിന്റെ കോപം തങ്ങളിൽ നിന്ന് അവർ വഴിമാറ്റി എന്നുള്ളതാണ് ഇതിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. സഹാബികളുടെ മഹത്വം കൂടിയാണത്. അവര് തെറ്റി വന്നിട്ടുണ്ടെങ്കിൽ ആ തെറ്റിന് നികത്തുന്ന സൽപ്രവൃത്തികൾ അവർക്കുണ്ടായിരുന്നു എന്നുള്ളതാണ്. നമ്മൾ ചരിത്രത്തിൽ ചില സഹാബികളുമായി ബന്ധപ്പെട്ട് ചില തെറ്റുകൾ വീഴ്ചകൾ വായിക്കുന്നുണ്ട്. ശരിയാണ്, അവർ മനുഷ്യരാണ്, വീഴ്ചകൾ അവരിൽ നിന്ന് വന്നിട്ടുണ്ട്. പക്ഷെ ആ വീഴ്ചകളെ മായ്ക്കും വിധമുള്ള നന്മകൾ പിന്നെ അവർക്ക് ഉണ്ടാവും ചെയ്തിട്ടുണ്ട്. മനസ്സിലായില്ലേ? അപ്പോ ഇദാ ബലഗൽ മാഉ കുല്ലത്തൈ നില യഹ്മിൽ അൽ ഖബസ്, അറബിയിൽ ഒരു തത്വമാണ് കർമ്മശാസ്ത്രത്തിൽ. രണ്ട് കുല്ലത്ത് വെള്ളം ഉണ്ടായിട്ടുണ്ടെങ്കിൽ പിന്നെ അതിൽ നജസ് ഉണ്ടാവില്ല എന്നാ. രണ്ട് കുല്ലത്ത് വെള്ളത്തിൽ പിന്നെ എന്തുണ്ടാവില്ല? നജസ് ഉണ്ടാവില്ല. അതിന്റെ നിറമോ മണമോ ഗുണമോ വ്യത്യാസപ്പെടുന്നത് വരെ. ഇപ്പൊ രണ്ട് കുല്ലത്ത് വെള്ളം ഒരു അളവാണ്, അതിൽ അല്പം നജസ് വീണിട്ടുണ്ടെങ്കിൽ തന്നെയും ആ വെള്ളത്തിന്റെ നിറമോ മണമോ ഗുണമോ വ്യത്യാസപ്പെട്ടിട്ടില്ല എങ്കിൽ ആ വെള്ളം എന്താണ്? വെള്ളം ശുദ്ധമാണ്. നമുക്ക് ശുദ്ധി വരുത്താം, കുളിക്കാം, വുദു ചെയ്യാം. അപ്പോ രണ്ട് കുല്ലത്ത് വെള്ളം അത് നജസ് വഹിക്കൂല എന്ന് പറയുക ഒരു തത്വമാണ്. അതേപോലെയാണ് സഹാബികൾ. സഹാബികളെ സംബന്ധിച്ചിടത്തോളം പിന്നെ അവർക്ക് വീഴ്ചകൾ ഉണ്ടെങ്കിൽ തന്നെ ആ വീഴ്ചകൾ അവരിൽ നിന്ന് മറക്കും വിധം എന്തുണ്ടായിട്ടുണ്ട്, അവരിൽ നിന്ന് കുറെ നന്മകൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് ഇതിൽ മനസ്സിലാക്കാനുണ്ട്. ഈ സൂറത്തിന്റെ മുഴുവൻ ഹുദൈബിയ സന്ധിയുടെ വിഷയത്തിലാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. മനസ്സിലായോ? അപ്പൊ ഇവിടെ ഇതുവരെ പറഞ്ഞിരുന്നത് ഹുദൈബിയയിലേക്കുള്ള ആ പുറപ്പാടിൽ, ഉംറക്കുള്ള പുറപ്പാടിൽ പിന്തിരുന്നവരുടെ വിഷയമാണ്. വീണ്ടും അല്ലാഹു സുബ്ഹാനഹു വതആല ഹുദൈബിയ സന്ധിയുടെ വിഷയത്തിലേക്കാണ് ഇവിടെ നമ്മുടെ ശ്രദ്ധ കൊണ്ടുപോകുന്നത്. അല്ലാഹു പറയാണ്, ലഖദ് റളിയല്ലാഹു അനിൽ മുഅ്മിനീൻ ഇദി യുബൈഉനക തഹ്തശ്ശജറ ഫഅലിമ മാ ഫീ ഖുലൂബിഹിം ഫഅൻസല സകീനത അലൈഹിം വഅസാബഹും ഫതഹൻ ഖരീബ. ലഖദ് റളിയല്ലാഹു അള്ളാഹു തൃപ്തിപ്പെട്ടു. ഖദ് റളിയല്ലാഹു അള്ളാഹു തീർച്ചയായും തൃപ്തിപ്പെട്ടു. ഖദ് എന്നുള്ളത് ലാമ്, ഈ ലാമിനാണ് ലാമു തൗത്തി അലിൽ ഖസം എന്ന് പറയാ. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനു മുമ്പ് ഒരു സത്യം ഉണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആല അവിടെ ഉദ്ദേശിച്ചിട്ടുണ്ട്. വല്ലാഹി ലഖദ് റളിയല്ലാഹു എന്നാണ് ഈ ലാമാണ് അത് അറിയിക്കുന്നത്. അവിടെ ഒരു വല്ലാഹി ഉണ്ട്, അള്ളാഹുവാണ് സത്യം. ലഖദ് റളിയല്ലാഹു, തീർച്ചയായും അള്ളാഹു തൃപ്തിപ്പെട്ടിരിക്കുന്നു. ആരെ? അനിൽ മുഅ്മിനീൻ വിശ്വാസികളെ, എല്ലാ വിശ്വാസികളെ അല്ല അവിടെ ഉദ്ദേശം. അൽ മുഅ്മിനു എന്നാണ് അവിടെ പ്രത്യേക മുഅ്മിനീങ്ങളാണ്. അൽ മുഅ്മിനു എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രത്യേകം ഒരു വിഭാഗം മുഅ്മിനീങ്ങൾ. ആരാ ആ മുഅ്മിനീങ്ങൾ? ഹുദൈബിയയിൽ നബിസല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളോടൊപ്പം സംബന്ധിച്ച ബൈഅത്തിൽ പങ്കെടുത്ത മുഅ്മിനീങ്ങൾ. ലഖദ് റളിയല്ലാഹു അനിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളെ അല്ലാഹു പ്രീതിപ്പെട്ടിരിക്കുന്നു. അപ്പൊ ഇദ് യുബായിഊനക തഹ്ത ശജറ, ഇദ് ഇദ് എന്നാണ് ബർഫാണ്, ഹീന എന്നർത്ഥം, അവസരത്തിൽ. യുബായിഊൻ, യുബായിഊൻ എന്നാണ് അവർ ബൈഅത്ത് ചെയ്യുന്നു. യുബായിഊനക, താങ്കളോട് അവർ ബൈഅത്ത് ചെയ്യുന്നു. ഇനിയുമായോനക് താങ്കളോട് അവർ ബൈഅത്ത് ചെയ്തിരുന്ന അവസരത്തിൽ എവിടെ വെച്ച്? തഹ്ത ഷജറ, തഹ്ത ഷജറ, ഷജറയുടെ ചുവട്ടിൽ, വൃക്ഷത്തിന്റെ ചുവട്ടിൽ. അപ്പൊ വൃക്ഷത്തിന്റെ ചുവട്ടിൽ വെച്ച് താങ്കളോട് ബൈഅത്ത് ചെയ്തിരുന്ന അവസരത്തിൽ ആ മുഅ്മിനീങ്ങളെ, ബൈഅത്ത് ചെയ്ത മുഅ്മിനീങ്ങളെ അല്ലാഹു തൃപ്തിപ്പെട്ടിരിക്കുന്നു. അതല്ലാഹു, അല്ലാഹുവാണ് സത്യം എന്ന് സത്യം ചെയ്ത് തീർച്ചപ്പെടുത്തി ആണയിട്ട് പറയണം. എല്ലാ അവരുടെ പ്രവർത്തനങ്ങളുടെയും എയിം അള്ളാഹുവിന്റെ തൃപ്തിയാണ് അല്ലേ, അതാണ് മുഖ്യവും പ്രധാനം. അതുകൊണ്ടാണ് നമ്മൾ സൂറത്തിൽ തൗബയിൽ വായി ഓതുന്നുണ്ട്, വരിദ്വാനും മിൻ അല്ലാഹി അക്ബർ. എന്താ വരിദ്വാനും മിൻ അല്ലാഹ്? അല്ലാഹുവിൽ നിന്നുള്ള തൃപ്തിയാകുന്നു അക്ബർ, ഏറ്റവും മഹനീയമായത്. ഉണ്ടോ? അത് നേടാനാണ് ഈ ലോകത്ത് എല്ലാവരും പണിയെടുക്കുന്നത്. അതൊരു വിഭാഗത്തിന് അല്ലാഹു അവനിൽ അള്ളാഹു സത്യം ചെയ്താത്ത ഒരു വിഭാഗത്തിന് പറയുമ്പോ അതാണ് പിന്നെ അതിന്റെ മഹത്വം. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ലാ യദ്ഖുലു നാറ അഹദുൻ ബായഅ തഹ്ത അഷ്ജറ. എന്താ ലാ യദ്ഖുലു നാറ അഹദുൻ? ഒരാളും നരകത്തിൽ പ്രവേശിക്കൂല. ആരാ? ബായഅ തഹ്ത അഷ്ജറ, ഷജറിന്റെ ചുവട്ടിൽ നിന്ന് ബൈഅത്ത് ചെയ്ത് അവരൊരിക്കലും നരകത്തിൽ പ്രവേശിക്കൂല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ലഖദ് റളിയല്ലാഹു അനിൽ മുഅ്മിനീൻ ഇദി യുബായഊനക തഹ്ത അഷ്ജറ فعلم ما في قلوبهم فعلم ما في قلوبهم فعلم فانا അവിടെ അതാണ് ഫസീഹത്തിന്റെ ഫ. അവർ അങ്ങനെ ബൈഅത്ത് ചെയ്തപ്പോൾ فعلم ما في قلوبهم, അതാണ് ഫസീഹത്തിന്റെ ഫ. അങ്ങനെ അവർ ബൈഅത്ത് ചെയ്തപ്പോൾ علم ما في قلوبهم, علم الله മനസ്സിലാക്കി, ما في قلوبهم അവരുടെ കൽബുകളിൽ ഉള്ളത് മനസ്സിലാക്കിയിട്ടുണ്ട് എന്നുള്ളതാ പറയുന്നത്, അറിഞ്ഞിട്ടുണ്ട്. അപ്പ അറിഞ്ഞിട്ടുണ്ട് എന്നുള്ള അർത്ഥത്തിലല്ല. അള്ളാഹ്ക്ക് അള്ളാഹിന്റെ ഇൽമ എല്ലാത്തിനും എന്ത് ചെയ്തിട്ടുണ്ട്? മുൻകടന്നിട്ടുണ്ട്. പക്ഷേ അവരെ ബൈഅത്ത് ചെയ്ത സന്ദർഭത്തിൽ അവരുടെ മനസ്സിന്റെ ഉള്ളിൽ എന്ത് എന്നുള്ളത് നമ്മൾ അറിയാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ആ ശൈലി പ്രയോഗിക്കുന്നത്. അത് കേവലം പിന്നെ ഒരു നാട്യമായിരുന്നില്ല എന്നുള്ളതാണ്. ഫഅലിമ മാ ഫീ ഖുലൂബി, അവർ ബൈഅത്ത് ചെയ്ത സന്ദർഭത്തിൽ അവരുടെ കൽബിലുള്ളത് അള്ളാഹു സുബ്ഹാനഹു വതആല മനസ്സിലാക്കി. ഫഅൻസല സകീനത അലൈഹിം, അതിനാൽ അൻസല സകീന അലൈഹിം, അള്ളാഹു അവരുടെ മേൽ സകീനത്തിനെ അവതരിപ്പിച്ചു. സകീനത്ത്, സകീനത്ത് എന്ന് പറഞ്ഞാൽ അവിടെ ഒന്ന് സമാധാനം, തുമഅനീനത്ത്. പിന്നെ സബാത്ത്, സ്ഥൈര്യം. അതേപോലെ തന്നെ അസുക്കൂൻ ഇലൽ ഹഖ്, ഇതൊക്കെയാണ് അതിന്റെ ഉദ്ദേശം. തുമൈനി തന്ന സമാധാനം, സബാത്ത് എന്ന് പറഞ്ഞാൽ ഉറപ്പ്, ഏതൊരു വിപൽ ഘട്ടത്തിലും ഉറച്ചു നിൽക്കാനുള്ള ആ മനസ്സ്, അതാണ് സക്കീനത്തിന്റെ ഒരു തേട്ടം. പിന്നെ അസുക്കൂനിൽ ഹഖ്, ഒരു സത്യം കേൾക്കുമ്പോ അതിൽ സമാധാനപ്പെടുക. പിന്നെ വിഭ്രാന്തിയില്ല. ഇന്നത്തെ ഏറ്റവും വലിയ ഇഷ്കാലം അതാണ്. സത്യം കേട്ടാലും അസത്യത്തിനും, അസത്യം സത്യത്തിന് ഒരു മുഖമാണ്, അസത്യത്തിന് പല മുഖങ്ങളാണ്. ഈ പല മുഖങ്ങൾക്കിടയിൽ ഒരു മനുഷ്യന്റെ അവസ്ഥ എന്തായിരിക്കും? സത്യത്തിലേക്ക് സമാധാനപ്പെടാനും അതിൽ തൃപ്തിപ്പെടാനും ഒരു പ്രയാസമായിരിക്കും. ഒരു മനുഷ്യൻ അള്ളാഹു സുബ്ഹാനഹു വതആല ഹഖ് അതിലേക്കൊരു ചായവും ഹക്ക് കേട്ട് സമാധാനപ്പെടാനുള്ള മനസ്ഥിതി നൽകുക എന്നുള്ളത് വലിയൊരു അനുഗ്രഹമാണ് അല്ലെ. അപ്പൊ സക്കീനത്ത് കൊണ്ടുള്ള വിഭാവന അതൊക്കെയാണ്. അതാണ് മുഫസിരീങ്ങൾ പറഞ്ഞത്. ഒന്ന് തുമൈനീനത്ത്, സമാധാന ചിത്തത. സബാത്ത്, പ്രതിസന്ധികളിലും പ്രശ്നങ്ങളിലുള്ള പിടിച്ചു നിൽക്കൽ, ഉറപ്പ്. പിന്നെ സത്യം കേട്ടാൽ അത് ഉൾക്കൊള്ളാനുള്ള ആ ഒരു മനസാന്നിധ്യം, മനസ്സിന്റെ പിന്നെ സമാധാനം. ഇതാണ് സക്കീനത്ത്, അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫഅൻസല സകീനത അലൈഹിം, അല്ലാഹു അവരുടെ മേൽ സകീനത്തിനെ അവതരിപ്പിച്ചു ഈ ആളുകളുടെ മേൽ. അപ്പൊ ഈ നിയമത്തുകളൊക്കെ അവർക്ക് കിട്ടി. മാത്രമല്ല അസാബഹും, അല്ലാഹു അവർക്ക് സവാബായിട്ട് നൽകി. ആത്താഹും സവാബൻ, അതാണ് അസാബഹും, അല്ലാഹു അവർക്ക് സവാബായിട്ട് പ്രതിഫലമായി നൽകുകയും ചെയ്തു. ഫതഹൻ ഖരീബ, ഫതഹൻ ഖരീബ് എന്നാ ഫതഹൻ എന്ന വിജയം, ഖരീബ് എന്നാ അടുത്ത്, അടുത്ത് തന്നെ വരാനിരിക്കുന്ന ഭവിക്കാനിരിക്കുന്ന ഒരു വിജയം അല്ലാഹു അവർക്ക് കനിയുകയും നൽകി. അത് അത് ഹുദൈബിയ സന്ധിയാണ്, ഹുദൈബിയ സന്ധി വിജയം. ഇന്ന ഫതഹന ലക ഫതഹൻ മുബീന. പിന്നെ മക്കൻ ഫതഹ് ഉദ്ദേശം ഹുദൈബിയ സന്ധിന്റെ തുടർച്ചയാണത്, മക്കൻ ഫത്ത്. അസാബഹും, അല്ലാഹു അവർക്ക് പ്രതിഫലമായി നൽകുകയും ചെയ്തു. ഫതഹൻ ഖരീബ, അടുത്ത് തന്നെ ഭവിക്കാനുള്ള ഒരു വിജയം. ഇവിടെ എന്തുകൊണ്ടാണ് അള്ളാഹിന്റെ റിദ്വാൻ ഇവരിൽ വന്നിറങ്ങിയത്? ലഖദ് റളിയല്ലാഹു അനിൽ മുഅ്മിനീൻ ഇദ് യുബായിഉനക തഹ്ത ശജറ, വൃക്ഷത്തിന്റെ ചുവട്ടിൽ താങ്കളോട് ബൈഅത്ത് ചെയ്ത അവസരത്തിൽ ആ വിശ്വാസികളെ അള്ളാഹു പ്രീതിപ്പെട്ടു എന്നാ പറഞ്ഞത്. എന്തുകൊണ്ട്, എന്ത്, എപ്പോഴാണ് അവർ ബൈഅത്ത് ചെയ്തത്? എപ്പോഴാണ് ബൈഅത്ത് ചെയ്തത്? അതിന്റെ കാരണം എന്താ? ഉസ്മാൻ റളിയല്ലാഹു വധിക്കപ്പെട്ടു മക്കയിൽ എന്നുള്ള വാർത്ത വന്നപ്പോഴാണ് എന്ത് ചെയ്യുന്നത്, അവർ ബൈഅത്ത് ചെയ്യുന്നത്. എന്തിനാ ബൈഅത്ത്? എന്ത് പറഞ്ഞ ബൈഅത്ത്? എപ്പോഴാ റസൂലുള്ളാഹിന്റെ കയ്യിൽ അവർ കൈവച്ച? എപ്പോഴാ അവർ കൈവച്ചത്? പിന്നെ റസൂലിനെ വിളിച്ചപ്പോഴാണ്, മക്കക്കാരോട് യുദ്ധത്തിന്, മക്കക്കാരോട് യുദ്ധത്തിന്. ആ യുദ്ധത്തിന് വേണ്ടിയിട്ട് അവർ വിളിച്ചപ്പോ ബൈഅത്ത് അലൽ മൗത്ത്, മരിക്കാൻ തയ്യാറാകുക എന്ന വിഷയത്തിലാണ്. അദ്മുൽ ഫിറാർ, ഒരിക്കലും ഓടാൻ പാടില്ല, യുദ്ധം ഉണ്ടാകുകയാണെങ്കിൽ പിന്തിരിഞ്ഞോടാൻ പാടില്ല. പിന്നെ അലസബർ, ക്ഷമിച്ചു നിൽക്കണം. ഈ വിഷയങ്ങളാണ് ബയ്യത്ത്. ആ ബയ്യത്ത് ചെയ്യുമ്പോൾ അവർ യുദ്ധവസ്ത്രത്തിലല്ല, യുദ്ധത്തിന് ചില വസ്ത്രം ഉണ്ടാവുമല്ലോ അല്ലേ, യുദ്ധത്തിന് ശിരോകവചം വേണം, അതേപോലെ തന്നെ അങ്കി വേണം അല്ലേ, പരിചയം വേണം, അതൊക്കെ വേണ്ടേ യുദ്ധത്തിന്റെ വസ്ത്രത്തിൽ. അവരുടെ വസ്ത്രം എന്താ? ഉംറന്റെ ഡ്രസ്സിലാണ് അവരുള്ളത്. ഉംറ ഡ്രസ്സിൽ എന്താ ഉണ്ടാകുക? തുന്നിയൊരു വസ്ത്രം പോലും മേത്തുണ്ടാവില്ല, ഒരു ഉടുത്ത തുണി ഉണ്ടാവും, ഒരു പൊതി ഉണ്ടാവും. ആ വസ്ത്രത്തിലാണ് ബയ്യത്ത് ചെയ്യണത്, എന്തിന്? യുദ്ധത്തിന്. പിന്നെ ആയുധമല്ല, ഉംറക്ക് വരുമ്പോ എന്താ ആയുധം? ഉംറക്ക് ഇറാൻ കെട്ടി വരികയാണ് ഹുദൈബയിൽ നിന്ന്. അതുകൊണ്ട് തടയപ്പെട്ടപ്പോഴാണ് എന്ത് ചെയ്തത്? അവർ വഴിമാറിയിട്ട് ഹുദൈബയിൽ എത്തി നിൽക്കണം, ഇല്ലെങ്കിൽ അവർ മക്കയിലേക്ക് പോവുകയാണ് ഉംറക്ക്. അപ്പൊ ആയുധമല്ല, ആയുധമല്ലാത്ത, യുദ്ധവസ്ത്രമല്ലാത്ത ഒരു കൗമാണ് ഈ വിഭാഗം, ഈ അൽ മുഅ്മിനൂൻ, മനസ്സിലെ? പിന്നെ അവരുടെ പ്രത്യേകത, പിന്നെ അവര് സ്വന്തം നാടിനോട് അടുത്തല്ല. സ്വന്തം നാട് പറഞ്ഞെങ്കിൽ ഒരു നാട് മക്ക തന്നെയാണ്, പക്ഷെ അവരിപ്പോ എവിടെ ഉള്ളത്? മദീനക്കാരാണ്, അൽ മദീനയാണ്. മദീന ഹുദൈബിയയിൽ നിന്ന് എത്ര വിട്ട? ഹുദൈബിയയിൽ നിന്ന് 22 കിലോമീറ്റർ അടുത്താണ് ആരുള്ളത്? മക്ക ഉള്ളത്. ശത്രുവിന്റെ നാടിനോട് അടുത്താണ്, ഏറ്റവും അടുത്ത്. ശത്രുവിന്റെ നാടിനോട് ഏറ്റവും അടുത്താണ് ഇവരുള്ളത്. സ്വന്തം നാട്ടിലേക്ക് പോയിട്ട് ഇനി ആയുധം കൊണ്ടുവരാന്നുള്ളത് ആലോചിക്കാൻ വയ്യ. പിന്നെയോ അടുത്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ സഹായത്തിന് വിളിക്കാന്നുള്ളതും ആലോചിക്കാൻ വയ്യ. പറഞ്ഞ മനസ്സിലാട്ടെ? കാരണം അവരൊക്കെ ശത്രുക്കളായിട്ടുള്ള ആളുകളാണ്. പിന്നെ ശത്രുവിന്റെ നാടിനോട് അടുത്താണ്, അതുകൊണ്ട് ശത്രുവിനൊരു ആയുധ ശേഖരമായിട്ട് വന്നിട്ട് എന്തും ചെയ്യാം ഇവിടെ. എന്നിട്ടും അവരോട് എന്ത് ചെയ്യാണ്? അവരോടുള്ള യുദ്ധത്തിന് ക്ഷണിച്ചപ്പോ അവരോട് ബയ്യത്ത് ചെയ്യാണ്. അപ്പൊ ആ ആളുകളുടെ അവസ്ഥ ആലോചിച്ച് നോക്കി നിങ്ങൾ. അതുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞത് ലഖദ് റളിയല്ലാഹു അനിൽ മുഅ്മിനീൻ ഇദ് യുബായിഉനക തഹ്ത ശജറ. ഈ ആയത്ത് കേൾക്കുമ്പോ നമ്മൾ വിചാരിക്കും അള്ളാഹു അവർ ബയ്യത്ത് ചെയ്തു, അള്ളാഹു അവരെ പ്രീതിപ്പെട്ടു. അതിന് നിസ്സാരമായിട്ടുള്ള ഒരു വിഷയമല്ല, അത് വളരെ ഗൗരവപ്പെട്ട ഒരു വിഷയമാണ്. അത് ഈ പങ്കെടുത്ത, അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് റസൂലുള്ളാഹിക്ക് അറിയാലോ ആ ബയ്യത്ത് സ്വീകരിക്കുമ്പോൾ എന്താണ് ബയ്യത്ത് ചെയ്യുന്നവരുടെ അവസ്ഥ എന്ന്. മനസ്സിലായില്ലേ? റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അറിയാം. അതുകൊണ്ടാണ് പറയുന്നത് അവരാരും നരകത്തിൽ പ്രവേശിക്കൂല എന്ന് റസൂലുള്ള പറയുന്നത്. അതേപോലെ തന്നെ അള്ളാഹു സുബ്ഹാന തആല പറഞ്ഞത് അവരെ അള്ളാഹു സുബ്ഹാന തആല തൃപ്തിപ്പെട്ടിരിക്കുന്നു. മാത്രമല്ല അള്ളാഹ് പറയാണ് ഫാലിമ മാഫി കുലൂബി, അത് വലിയൊരു വർത്താനാണ്, വലിയൊരു വിഷയമാണ്, വാർത്തയാണ്. അള്ളാഹുവിന്റെ വർത്താനൊക്കെ വലിയ വർത്താനാണ്, അൽഹംദുലില്ലാഹ്. ഇത് വലിയ ഒരു വിവരമാണ്. ഫാലിമ മാഫി കുലൂബിയും, അവരുടെ കൽബിലുള്ളത് എന്ത് ചെയ്യുന്ന അള്ളാഹു അറിഞ്ഞു എന്ന് അള്ളാഹു സുബ്ഹാന തആല, അള്ളാഹു അത് അറിഞ്ഞിട്ടുണ്ട്. അത് ബയ്യത്ത് ചെയ്യുമ്പോൾ അറിഞ്ഞിട്ടുണ്ട്, അതിനു മുമ്പ് അള്ളാഹു സുബ്ഹാന തആല അറിഞ്ഞിട്ടുണ്ട്. പക്ഷേ നമ്മൾ അറിയാൻ വേണ്ടിയിട്ടാണ്. അവർ ബയ്യത്ത് ചെയ്തപ്പോൾ അവരുടെ മനസ്സിലിരിപ്പ്, മനോഗതം, ഉള്ളിന്റെ അവസ്ഥ എന്ത് എന്നുള്ളത് അള്ളാഹു മനസ്സിലാക്കി എന്നുള്ളത് അള്ളാഹു പറയാണ്. എന്താ? അവര് ബയ്യത്ത് ചെയ്യുമ്പോൾ, റസൂലുള്ളാഹിക്ക് ബയ്യത്ത് ചെയ്യുമ്പോൾ അവര് ജിഹാദിനാണ് ബയ്യത്ത് ചെയ്യണത്, മനസ്സിലല്ലേ നമുക്കല്ല. അപ്പൊ അവർക്ക് പിന്നെ വസ്ത്രമല്ല, ആയുധമല്ല, സ്വന്തം നാടിനോട് അടുത്തല്ല, ഒരു പോഷക സംഘത്തെ ക്ഷണിക്കാൻ പോലുള്ള വെളുപ്പോലുമില്ല. ശത്രു വന്ന് നിൽക്കുകയാണ്. ശത്രുവിന് പോഷക സംഘത്തെ വേണമെങ്കിൽ മക്കയിൽ നിന്ന് ക്ഷണിക്കാൻ എളുപ്പമാണ്, അവർക്ക് അതിനുള്ള സാഹചര്യങ്ങളുണ്ട്. എന്നിട്ടും അവർ ബൈഅത്ത് ചെയ്തപ്പോ അവരുടെ മനസ്സിൽ എന്താള്? അവരുടെ മനസ്സിലുള്ളത് അള്ളാഹു അല്ലാന്റെ റസൂല് മാത്രമാണ്, അള്ളാഹു അല്ലാന്റെ റസൂല് മാത്രമാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് ഫാലിമ മാഫി കുലൂബിഹിം. അള്ളാഹു അത് മനസ്സിലാക്കി, അള്ളാഹു അവരുടെ മേൽ അള്ളാഹുവിന്റെ സക്കീനത്തിനെ അവതരിപ്പിച്ചു. അത് മുഖ്യമാണ്, അള്ളാഹുവിൽ നിന്നുള്ള സക്കീനത്ത് മുഖ്യമാണ്. മനസ്സിന് സമാധാനം, മനസ്സിലല്ലേ, പ്രതിസന്ധികളിൽ പിടിച്ചു നിൽക്കാനുള്ള ആ കരുത്ത്, അതേപോലെ തന്നെ സത്യം അത് കേൾക്കുമ്പോൾ അതിനുള്ള മനസ്സിന്റെ ചായവ്, അതിൽ മനസംതൃപ്തി, അത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം മുഖ്യമാണ്. അതാണ് അള്ളാഹു സുബ്ഹാനഹു വതആല അവർക്ക് നൽകിയത്. വഅസാബഹും ഫതഹൻ ഖരീബ, വളരെ ഖരീബായ ഒരു ഫതഹ്, വിജയം അള്ളാഹു അവർക്ക് പ്രതിഫലമായി കണിയുകയും ചെയ്തു. ഇതാണ് ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വതആല ഉണർത്തുന്നത്. അതുകൊണ്ടാണ് സഹാബികളുടെ ദർജ, സഹാബികളുടെ ദർജ പറയുമ്പോ അവരുടെ മർത്തബ ഒക്കെ പറയുമ്പോ സഹാബികൾ അതിൽ ഇസ്ലാമിലേക്ക് മുൻകടന്നവർ, മനസ്സിലായില്ലേ. പിന്നെ പിന്നെ ബദരീങ്ങൾ, ഉഹദീങ്ങൾ, ബൈഅത്തുർ റിദ്വാനിൽ പങ്കെടുത്തവർ, അങ്ങനെ പറയാം. സഹാബികളെ കുറിച്ച് നമ്മൾ ചരിത്ര ഗ്രന്ഥങ്ങളിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ സഹാബികളെ പരിചയപ്പെടുത്തും ഓരോ സഹാബി. അതിൽ ചില സഹാബികളെ കുറിച്ച് പറയും, പറയും മിൻ അഹ്ലിൽ ബൈഅ, മിൻ അഹ്ലി ബൈഅത്തിൽ റിദ്വാൻ, ബൈഅത്തുർ റിദ്വാനിൽ പങ്കെടുത്ത ആളാണ് ഇന്ന സഹാബി എന്ന് പറയും. ഇന്ന് നമ്മൾ ചരിത്രം വായിക്കുമ്പോ ചിലരെ കുറിച്ച് പറയും ബൈഅത്തുൽ അഖബയിൽ പങ്കെടുത്ത ആളാണെന്ന് പറയും, ചിലരെ കുറിച്ച് പറയും ബദരീങ്ങളിൽ പെട്ട ആളാണെന്ന് പറയും, ചിലരെ കുറിച്ച് പറയുമ്പോൾ ആദ്യമായിട്ട് അയാൾ പങ്കെടുത്തത് ഉഹദിലാണ് എന്ന് പറയും, മനസ്സിലായേ. ഇതിൽ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ പ്രത്യേകം നോട്ട് ചെയ്യും. സഹാബികളെ കുറിച്ച് പറയുമ്പോൾ ഇദ്ദേഹം ബൈഅത്തുൽ റിദ്വാനിൽ പങ്കെടുത്ത ആളാണെന്ന് പ്രത്യേകം പറയും. സലമത്ത് ബിനുൽ അക്വ റളിയല്ലാഹുവിന്റെ ചരിത്രം വായിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ കാണാം, മിൻ പിന്നെ സഹാബിയുൻ ജലീൽ, പ്രമുഖ സഹാബിയാണ്, മിൻ അഹ്ലി ബൈഅത്തുർ റിദ്വാൻ, ബൈഅത്തുർ റിദ്വാനിൽ പങ്കെടുത്ത ആളാണ്, മനസ്സിലായി. സലമ തന്നെ പറയാണ് പിന്നീട് അദ്ദേഹം പറഞ്ഞ് കൊടുക്കും, എന്ത് ബൈഅത്ത് ചെയ്യാൻ വേണ്ടി റസൂലിന്റെ വൃക്ഷത്തിന്റെ ചുവട്ടിലിരുന്നപ്പോ ഒരു കൊമ്പ് ഇങ്ങനെ തൂങ്ങി നിന്നിരുന്നു, അപ്പൊ അതിങ്ങനെ ഞാനാണ് പൊക്കി പിടിച്ചു കൊടുത്തതെന്ന്. റസൂലിനെ മേത്തട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ആളുകൾക്ക് സുഖമായിട്ട് വന്നിട്ട് ബൈഅത്ത് ചെയ്യാനും ഞാനതിങ്ങനെ പൊക്കി പിടിച്ചു നിന്നു എന്ന് സലമ പറഞ്ഞേ കാണാൻ സാധിക്കും. അപ്പോ ഈ ബൈഅത്ത് റിദ്വാനിൽ പങ്കെടുക്കുക എന്നുള്ളത് അതുകൊണ്ടാണ് ഈ അള്ളാന്റെ തൃപ്തി വന്നു എന്നറിയില്ലേ, അതുകൊണ്ടാണ് അതിന് ബൈഅത്ത് റിദ്വാൻ, റിദ്വാൻ എന്നാണ് തൃപ്തിയാണ്, അള്ളാന്റെ തൃപ്തി അവതരിച്ച ബൈഅത്ത് എന്ന് പറയുന്നത്. അപ്പൊ ഈ ബൈഅത്ത് റിദ്വാനിൽ പങ്കെടുത്തവർ എന്ന് പറയുമ്പോൾ അതൊരു പ്രത്യേക സ്ഥാനമാണ്, പ്രത്യേക സ്ഥാനമാണ്. ചില ഇനി പിന്നെ അള്ളാഹു ഇവർക്ക് ഏകിയ പറഞ്ഞില്ലേ, ഇനി ഇവർക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല അരുളിയ ചില കാര്യങ്ങൾ കൂടിയുണ്ട്. വമഹാനിമ കസീറത്തൻ തഖുദൂനഹ എന്നൊക്കെ പറഞ്ഞിട്ട് ഇനി ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കും. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ഹഖ് ഹഖായി മനസ്സിലാക്കുവാനും അത് പിൻപറ്റുവാനും, ബാത്തിൽ ബാത്തിലായി മനസ്സിലാക്കുവാനും അതിൽ നിന്നും അതിന്റെ ആളുകളിൽ നിന്നും വിട്ടുനിൽക്കാനും അള്ളാഹു നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ വബാരക അലാ നബീനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹാബി അജ്മഈൻ. അസ്സലാമു അലൈക്കും.